കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ വന്ദനം. ദാനിയേൽ പ്രവചനത്തിൻ്റെ പ്രവചന ഭാഗങ്ങളിലേക്ക് നാം ഇന്ന് തൊട്ടുള്ള പഠനത്തിൽ പ്രവേശിക്കുകയാണ്. വളരെ വേഗത്തിൽ അത് കവർ ചെയ്യാതെ കുറേശ്ശെ അത് പഠിക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. നമുക്ക് പ്രാരംഭമായി 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 8 വാക്യം നമുക്ക് വായിക്കാം. ബാബേൽ രാജാവായ ബെൽസസറിൻ്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങളുണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിൻ്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ചു പറഞ്ഞു, എന്തെന്നാൽ ഞാൻ രാത്രി എൻ്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിൻ്റെ 4 കാറ്റ് മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്ന ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു. 1-ാമത്തേത് സിംഹത്തോട് സദൃശ്യം, കഴുകൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിൻ്റെ ചിറക് പറഞ്ഞുപോയി. അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യരെ പോലെ നിവർത്തി നിർത്തി. അതിന് മനുഷ്യഹൃദയം കൊടുത്തു. 2-ാമത്തേത് കരടിയോട് സദൃശ്യമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അതൊരു പാർശ്വമുയർത്തിയും വായിൽ പല്ലിൻ്റെ ഇടയിൽ 3 വാരിയൽ കടിച്ചു പിടിച്ചും കൊണ്ട് നിന്നു. അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4-ാമത്തെ മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് കല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തറുക്കുകയും ചെയ്ത ശേഷം ഉള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 പേരോടെ പറഞ്ഞുപോയി. ആ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. 9-ാം വാക്യത്തിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ന്യായസങ്ങളെ വെച്ചു. വയോധനകെ ഒരുത്തൻ വന്നു. അതിൻ്റെ 11-ാം വാക്യം കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദ നിമിത്തം ഞാൻ അന്നേരം നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിൻ്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളും ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. നമ്മൾ ഓർത്തതുപോലെ ദാനിയേലിൻ്റെ പുസ്തകം ആദ്യത്തെ 6 അധ്യായം ചരിത്രമാണ്. ഇനി 7 തൊട്ട് 12 വരെയുള്ള അധ്യായങ്ങൾ പ്രവചനമാണ്, പ്രൊഫസിയാണ്. ഈ 7-ാം അധ്യായം പ്രത്യേകാൽ വളരെ പഠിക്കുവാൻ ആവശ്യമായ ഒരു ചാപ്റ്ററാണ്. മാത്രമല്ല, ഞാൻ വായിച്ച് മനസ്സിലാക്കി, സ്ക്രൈബ്സ് അതായത് എഴുത്തുകാർ, പഴയ നിയമ എഴുത്തുകൾ പകർത്തി എഴുത്തിയവർ, അവർ 7-ാം അധ്യായത്തെ പറഞ്ഞിരുന്നത് ദ ഗ്രേറ്റസ്റ്റ് ചാപ്റ്റർ ഇൻ സ്ക്രിപ്ചർ എന്നാണ് സ്ക്രൈബ്സുകൾ പറഞ്ഞത്. ഈ പഴയ നിയമ ഗ്രന്ഥങ്ങൾ പകർത്തി എഴുതിയവർ പറഞ്ഞു, 7 ദാനിയേൽ 7 ആണ് ദാറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് ചാപ്റ്റർ ഇൻ സ്ക്രിപ്ചർ. തിരുവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. കാരണം ഈ ചാപ്റ്ററിലാണ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവും രാജ്യം സ്ഥാപിക്കുന്ന കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ചാപ്റ്റർ. നമ്മൾ ഈ അധ്യായം മുഴുവൻ ഇന്ന് ധ്യാനിക്കുന്നില്ല, ധ്യാനിക്കാനായിട്ട് സാധ്യമല്ല. നമ്മളതിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ വായിച്ചത് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. നോക്കുക, ഇവിടെ ദൈവം വീണ്ടും ലോകരാഷ്ട്രങ്ങളുള്ള ബന്ധത്തിൽ ഭാവിയെ സംബന്ധിച്ചും അതിൻ്റെ അന്ത്യം എന്തായിരിക്കും എന്നുള്ളതും പ്രത്യേകം വെളിപ്പെടുത്തി പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനോ ഒരു ദാർശനികനോ ഈ ലോകത്തിൻ്റെ അന്ത്യം എന്തായിരിക്കും, അൾട്ടിമേറ്റ് ഫ്യൂച്ചർ ഓഫ് മാൻകൈൻഡ് എന്തായിരിക്കും എന്ന് പറയുവാൻ സാധ്യമല്ല. എന്നാൽ ദൈവം അത് നമുക്ക് വളരെ വ്യക്തമായി ഇവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്നാൽ ഇനി 7 തൊട്ടുള്ള അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഒരു കാര്യം, ഇവിടെ പറഞ്ഞിരിക്കുന്ന പലതും അത് സയൻസിനകത്തും സിമ്പിൾസിൽ കൂടെയാണ്. എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തങ്ങളിൽ കൂടെയും രൂപകാലങ്കാരത്തിൽ കൂടെയും പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ, യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ പലതും സിമ്പിൾസിൽ കൂടെ, രൂപകാലങ്കാരത്തിൽ കൂടെയാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് 7-ാം അധ്യായത്തിലും തുടങ്ങി നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമ്മൾ ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ദാനിയേൽ ഇനിയും 4 പ്രത്യേക സന്ദർഭങ്ങളിൽ ദർശനങ്ങൾ കാണുന്നുണ്ട്. 4 പ്രത്യേക സന്ദർഭങ്ങളിൽ, അതിൽ 1-ാമത്തേതാണ് നമ്മളിവിടെ കാണുന്നത്. 4 പ്രത്യേക സന്ദർഭങ്ങളിൽ ലോകരാഷ്ട്രങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് ദാനിയേൽ ദർശനം കാണുന്നു. അതിലാദ്യത്തേതാണ് 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ദൈവം 4 ഈ ദർശനം ദാനിയേലിന് കൊടുത്തത്? 1-ാമത് മനസ്സിലാക്കണം, ഇതിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വെളിപ്പാടും അത് അതിൽ തന്നെ പൂർണ്ണതയുള്ളതല്ല. അതിൽ തന്നെ പൂർണ്ണതയുള്ളതല്ലാത്തത് കൊണ്ട് ദൈവം വാസ്തവത്തിൽ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അതിൻ്റെ പ്രോഗ്രസീവ്, അത് തുടർമാനമായി പുരോഗമനിക്കപ്പെടുന്ന ഒരു വിധത്തിലാണ് അതിൻ്റെ പ്രവചനം ദൈവം ദാനിയേലിന് വീണ്ടും രാഷ്ട്രങ്ങളുള്ള ബന്ധത്തിൽ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ലോകരാഷ്ട്രങ്ങളുടെ ആരംഭവും സാമ്രാജ്യങ്ങളുടെ ആരംഭവും അതിൻ്റെ അസ്തമനവും വെളിപ്പെടുത്തിയിട്ട് അവസാനം നമ്മൾ കാണാൻ പോകുന്നത് ഈ നാല് ദർശനങ്ങളും അവസാനിക്കുമ്പോൾ അന്ത്യകാലത്തുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. ഈ നാല് ദർശനവും ലോകസാമ്രാജ്യങ്ങളുടെ ഉത്ഭവം അതിൻ്റെ അസമരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നോക്കുക, ഈ ലോകസാമ്രാജ്യങ്ങളുടെ എല്ലാം കേന്ദ്രമായി ഒരു പ്രത്യേക വ്യക്തി ചരിത്രത്തിൽ എഴുന്നേറ്റ് വരുന്നു. അന്ത്യകാലത്ത് അന്തിക്രിസ്തുവാണ്. ഈ അന്തിക്രിസ്തുവിൻ്റെ ഭരണം യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനുള്ള ബന്ധത്തിൽ അത് തകർക്കപ്പെടുന്നു. ഇപ്പോൾ ഈ ഏഴാം അധ്യായം തന്നെ നമ്മൾ വായിച്ചപ്പോൾ എട്ടാം വാക്യത്തിൽ കണ്ടു, ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ഈ ചെറിയ കൊമ്പ് മുളച്ചു വന്നിട്ട് വയോധികനായ ഒരുത്തൻ ഇരിക്കുന്നതും ന്യായവിസ്താര സഭ ഇരിക്കുന്നതും അവർ മൃഗത്തിൻ്റെ അതിനെ നശിപ്പിച്ച് ഉടലിനെ തകർത്ത് കളയുന്ന കാണുന്നു. അപ്പോൾ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ലോക സാമ്രാജ്യങ്ങളുടെ ഉത്ഭവവും അവയുടെ അസ്തമനവും പറഞ്ഞിട്ട് അവയുടെ അന്ത്യകാലത്ത് ലോക സാമ്രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക വ്യക്തി എഴുന്നേറ്റ് വരുന്നു. ആ വ്യക്തിയാണ് അന്തിക്രിസ്തു. ഈ അന്തിക്രിസ്തു ഭരണമേറ്റെടുത്ത ശേഷം അന്തിക്രിസ്തുവിനെ തകർക്കുന്ന സംഭവത്തോടുള്ള ബന്ധത്തിലാണ് ഈ നാല് പ്രവചനങ്ങളും പ്രത്യേകം ഇവിടെ അവസാനിക്കുന്നത്. ഇനി നമ്മളൊന്ന് ശ്രദ്ധിച്ചാട്ടെ, എന്തിനാണ് ദൈവം നാല് ദർശനം കൊടുത്തത്? നമ്മൾ ഓർത്തു, ഒരു പ്രവചനവും അത് അതിൽ തന്നെ പൂർണ്ണതയുള്ളതായി കാണുന്നില്ല. അഡീഷണൽ റെവലേഷൻസ് ദൈവം കൊടുത്തുകൊണ്ടിരിക്കുക. എന്നാൽ നാലെന്ന് പറയുന്നത് ലോകത്തിൻ്റെ നമ്പറാണ്. 4 is the number of the world. നാല് ദിക്കുകളെ, നാല് കാറ്റുകളെ, ഇങ്ങനെ നാലെന്നുള്ളത് പ്രത്യേകാല ലോകത്തിൻ്റെ നമ്പറാണ്. 7 പൂർണ്ണസംഖ്യയാണല്ലോ. 7 പൂർണ്ണസംഖ്യാതിൻ്റെ കാരണം 4 + 3. 4 ലോകത്തിൻ്റെ ചിത്രവും 3 ദൈവത്തിൻ്റെ ചിത്രവുമാണ്. 4 + 3. ഇവിടെ നോക്കുക, 4 ദർശനങ്ങൾ കൊടുക്കുമ്പോൾ ദൈവം 4 ദർശനത്തിൽ കൂടെ 1 ലിമിറ്റഡ് ആയിരിക്കുന്നതിൻ്റെ അഡീഷണൽ റെവലേഷൻ അടുത്തതിനകത്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഉദാഹരണമായിട്ട് നമ്മൾ ഇവിടെ നോക്കിയാൽ 10 കൊമ്പ് അതിൻ്റെ 7-ാം വാക്യത്തിൽ അവസാനത്തെ സാമ്രാജ്യ റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് 10 കൊമ്പ് മുളച്ചു വരുന്നു. ഈ 10 കൊമ്പ് മുളച്ചു വരുന്നു, നമുക്കറിയാം അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരേണ്ടിയ റോമൻ സാമ്രാജ്യത്തിലെ രാഷ്ട്രങ്ങളാണ്. എന്നാൽ ഇവയെ ഒന്നിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ അത് വെളിപ്പെടുത്തി തരുന്നത് ദൈവം അഡീഷണൽ റെവലേഷൻ കൊടുക്കുമ്പോഴാണ്. ഒരു ചെറിയ കൊമ്പ് മുളച്ചു വരുന്നു, ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നിട്ട് ആ ചെറിയ കൊമ്പാണ് ഇതിനെ യുണൈറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. ഈ പ്രവചന ഭാഗം വീണ്ടും ശ്രദ്ധിച്ചാൽ നമ്മൾ പഠിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർത്തു, ദൈവം തരുന്ന ഈ സെക്കൻഡ് വിഷൻ, അതായത് 2-ാം അധ്യായത്തിൽ ലോക സാമ്രാജ്യങ്ങളെക്കുറിച്ച് നെബുക്കദ്നേസർ രാജാവിന് ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു. ആ 4 ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ബിംബം കൊടുത്തു. ആ ബിംബത്തിൻ്റെ ദർശനം വാസ്തവത്തിൽ അത് അതിൽ തന്നെ പൂർണ്ണതയല്ല. അതിൻ്റെ അഡീഷനിലാണ് 2-ാം ദൈവം കൊടുക്കുന്ന 4 മൃഗങ്ങൾക്ക് കൂടെയുള്ള വെളിപ്പാടിൽ ദൈവം കൊടുക്കുന്നത്. ലോക സാമ്രാജ്യത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ഓരോ വെളിപ്പാട് കഴിയുമ്പോൾ അവസാനം വന്നു വന്ന് ചരിത്രത്തിൻ്റെ അന്ത്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആ കൊച്ച് കൊമ്പിനെക്കുറിച്ചാണ് അവസാനം വെളിപ്പെട്ട് വരുന്നത്. നമ്മൾ കാണുന്നുണ്ട്, ആ ലാസ്റ്റ് ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, ഒരു ചെറിയ കൊമ്പ് അന്തിക്രിസ്തുവിനെ കുറിച്ചാണ്. ഇനിയുള്ള പഠനത്തിൽ നമുക്കത് പ്രത്യേകം കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇവിടെ ഈ 7-ാം അധ്യായത്തിൽ വീണ്ടും ദൈവം 4 ഈ സാമ്രാജ്യങ്ങളെക്കുറിച്ച് 4 മൃഗങ്ങളിൽ കൂടെ വെളിപ്പാട് കൊടുക്കുമ്പോൾ നമ്മൾ എന്തിനാത് കൊടുത്തതെന്നറിയാമോ? അന്ത്യകാലത്തെക്കുറിച്ച് മനസ്സിലാക്കി തരാനായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് തരികയാണ്. ഈ 4 ലോകസാമ്രാജ്യങ്ങളെക്കുറിച്ച് ദൈവം പറഞ്ഞു കൊടുക്കുമ്പോൾ ഫ്യൂച്ചർ ഇവൻ്റ്, അന്ത്യകാലത്ത് അന്തിക്രിസ്തു വെളിപ്പെടേണ്ടതിനുള്ള ബന്ധത്തിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ദൈവം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ 2-ാം അധ്യായത്തിൽ ലഭിക്കാത്ത വെളിപ്പാടുകൾ 7-ാം അധ്യായത്തിൽ ദൈവം കൊടുക്കുന്നു. നമുക്ക് അതിലേക്കൊന്ന് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ളത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിച്ച് ഈ അന്തിക്രിസ്തുവിൻ്റെ പഠനം നമുക്ക് ആരംഭിക്കാം. ഇനി നമുക്ക് അതിനുള്ള ബന്ധത്തിൽ വളരെയധികം കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. വചനത്തിൽ ഏറ്റവും അധികം പ്രവചന വിഷയങ്ങളിൽ ഊന്നിക്കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അന്തിക്രിസ്തു. അന്തിക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇവിടെയും അവിടെയുമായിട്ട് പടർന്നു കിടക്കുകയാണ്. വളരെയധികം പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ദാനിയേലിന്റെ പുസ്തകത്തിൽ ധാരാളം പ്രവചനം കാണാൻ സാധിക്കും. നമ്മൾ തന്നെ ചിന്തിച്ചേക്കാം, എന്തിനാണ് ഇത്രത്തോളം അന്തിക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചിന്തിച്ചേക്കാം. ലോക സാമ്രാജ്യങ്ങളുടെ ജാതീയ ഭരണകൂടത്തിൻ്റെ അന്ത്യത്തിൽ വെളിപ്പെടേണ്ട ഒരു സ്വച്ഛാധിപതി, ഏറ്റവും വലിയ ഒരു ഭരണകർത്താവാണ് ആൻറ്റിക്രൈസ്റ്റ്. ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തെക്കുറിച്ചാണ് വെളിപ്പാടുകളാണ് നമുക്കിനി ലഭിക്കുന്നത്. അവൻ്റെ രാജ്യത്തിൻ്റെ ഭരണത്തിന് അന്ത്യം എങ്ങനെ വരുന്നു എന്നുള്ളതും കർത്താവ് വെളിപ്പെടുത്തി തരികയാണ്. നമുക്ക് ആ ഭാഗത്തിലേക്ക് കടന്നു വരാം. 2-ും 3-ും വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്, എന്നാൽ ഒരിക്കൽ കൂടി ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് കടന്നു പോകാം. ദാനിയേൽ വിവരിച്ചു പറഞ്ഞ എന്തെന്നാൽ, ഞാൻ രാത്രി ദർശനത്തിൽ കണ്ടത് ആകാശത്തിന് നാല് കാറ്റ് മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന നാല് മൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു. നമ്മൾ നേരത്തെ ചിന്തിച്ചു, മഹാസമുദ്രത്തിന് നേരെ അടിച്ചു, ഗ്രേറ്റ് സീ. പഴയ കാലഘട്ടങ്ങളിൽ മെഡിറ്ററേനിയൻ കടലിന് മഹാസമുദ്രം എന്നാണ് പറഞ്ഞിരുന്നത്. പണ്ടുള്ള മാപ്പുകളൊക്കെ എടുത്തു നോക്കിയാൽ മെഡിറ്ററേനിയൻ കടലിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് തന്നെ ദ ഗ്രേറ്റ് സീ എന്നാണ്. ഗ്രേറ്റ് സീ എന്ന് വിളിക്കപ്പെടുന്നത്, മഹാസമുദ്രം എന്ന് വിളിക്കപ്പെടുന്നത് മെഡിറ്ററേനിയൻ കടലിനെയാണ്. എന്നല്ല, അതിനെക്കാട്ടിൽ ഉപരിയായിട്ട് നമുക്ക് തിരുവനന്തപുരത്തിൽ തന്നെ തെളിവുണ്ട്. സംഖ്യ 34 ആറും ഏഴും വാക്യം വായിക്കുമ്പോൾ ഇസ്രായേലിന്റെ അതിരുകളെ ദൈവം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ വെസ്റ്റേൺ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മെഡിറ്ററേനിയൻ കടലാണ്. സംഖ്യാപുസ്തകം 34:6-7 വാക്യം, Numbers 34:6-7. അവളെ വളരെ വ്യക്തമായിട്ട് കാണാം, മഹാസമുദ്രത്തിന് നേരെ കാറ്റടിച്ചെന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ കടലിൻ്റെ നേരെ കാറ്റടിച്ചു. അതിൻ്റെ പ്രാധാന്യത്തിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം. അന്ത്യകാലത്തുള്ള ബന്ധത്തിൽ എന്തിനായത് പറഞ്ഞത് പിന്നെ നമുക്ക് നോക്കാം. രണ്ട് വിധത്തിൽ ഇത് മനസ്സിലാക്കണം. ഒന്ന്, ലിറ്ററൽ ആയിട്ടുള്ള അതിൻ്റെ അർത്ഥവും, രണ്ട്, ഫിഗറേറ്റീവ് ആയിട്ടുള്ള അർത്ഥവും, അതായത് ദൃഷ്ടാന്തപരമായിട്ടുള്ള അർത്ഥവുമുണ്ട്. ഈ മഹാസമുദ്രം എന്ന് പറഞ്ഞത് അക്ഷരികമായി മെഡിറ്ററേനിയൻ കടലാണ്. ഗ്രേറ്റ് സീ എന്ന് പറഞ്ഞ മെഡിറ്ററേനിയൻ കടലാണ്, അത് ലിറ്ററൽ തിങ്ങാണ്. എന്നാൽ ഇതിനൊരു ഫിഗറേറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട്, ഒരു രൂപകാലങ്കാരത്തിലും ഈ സമുദ്രത്തെ പറഞ്ഞിരിക്കുന്നു. വചനത്തിൽ സംശയമില്ലാതെ മനസ്സിലാക്കിയിട്ടുണ്ട്, മഹാസമുദ്രം അല്ലെങ്കിൽ സമുദ്രം എന്ന് പറയുന്നത് ജനസമൂഹത്തിന് പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് ദിവസവും 17:15 നമ്മളത് കണ്ടിട്ടുണ്ട്. നീ കണ്ട വെള്ളം ഭാഷകളും വംശങ്ങളും പുരുഷാരങ്ങളുമാണ്. വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം നമ്മൾ നേരത്തെ പഠിച്ചു, അന്ത്യകാലത്ത് നേഷൻസ് വിൽ ബിക്കം എ ട്രബിൾഡ് സീ. അന്ത്യകാലത്ത് ലോകരാഷ്ട്രങ്ങൾ, അതായത് കാറ്റ് കൊണ്ട് ഉലയുന്ന, സ്റ്റോം അടിച്ച് ഉലയുന്ന ഒരു ഒരു സമുദ്രം പോലെ ആയി മാറും. എന്ന് പറഞ്ഞാൽ there will be conflicts among the nations. രാഷ്ട്രങ്ങളിൽ പരിഹരിക്കാൻ വയ്യാത്ത കോൺഫ്ലിക്റ്റുകളും ഭയങ്ങളും പ്രശ്നങ്ങളും ആവിർഭവിക്കും. നമ്മൾ ഇന്നത് കാണുന്നു, ഇറാഖിലോട്ടൊന്ന് കണ്ണോടിച്ചേ, അഫ്ഗാനിസ്ഥാനിലോട്ട് കണ്ണോടിച്ചേ, ശ്രീലങ്കയിലും ആഫ്രിക്കയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ കോൺഫ്ലിക്റ്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിഹരിപ്പാൻ കഴിയുന്നില്ല. ഇത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ കോൺഫ്ലിക്റ്റ് തന്നെയല്ല, സമാധാനപൂർണമായിരിക്കുന്ന രാഷ്ട്രങ്ങൾ പോലും ഭയത്തിൽ അമരുന്നു. കാരണം എന്താ? ടെററിസം കൊണ്ട്. അമേരിക്ക മുസ്ലിം രാഷ്ട്രങ്ങൾ അവർക്ക് അതിരില്ലെങ്കിലും അമേരിക്ക പോലും പലപ്പോഴും ഭയന്ന് കഴിയുന്നു. ലോകരാഷ്ട്രങ്ങളൊക്കെ ഭീതിയുടെ ഒരു വക്കിലാണ്. കാരണമെന്താ? ഈ ടെററിസ്റ്റ് നേഷൻസ് ന്യൂക്ലിയർ ആയുധങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി വളരെ ശ്രമം നടത്തുന്നു. ഇന്റലിജൻസ് ആളുകൾ പറയുന്നുണ്ട്, തകർന്നുപോയ, തകർക്കപ്പെട്ട USSR പല രാഷ്ട്രങ്ങളിൽ നിന്നും ഈ ഇറാനും മറ്റും ന്യൂക്ലിയർ ആയുധങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ആരുടെയിലൊക്കെ ഉണ്ടെന്ന് പോലും ഇപ്പം നിശ്ചയമില്ല. എന്നാൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ, ടെററിസ്റ്റുകാരുടെ കയ്യിൽ കിട്ടുമ്പോൾ, നമുക്ക് സാമാന്യമായിട്ട് ചിന്തിക്കാൻ സാധിക്കും, ആളുകൾ കുറച്ചുകൂടെ ഭയം കൊണ്ട് ക്രിപ്റ്റാകുകയാണ്. ഇന്ന് രാത്രിയിലൊരു കാര്യം പ്രത്യേകം നോക്കുക, സമുദ്രത്തിൻ്റെ നേരെ കാറ്റടിക്കുന്നു. ആരാണ് ഈ കാറ്റടിപ്പിക്കുന്നത്? സ്വർഗത്തിലെ ദൈവമാണ്. ദൈവമാണ്, ദൈവമാണ് ഈ രാഷ്ട്രങ്ങളെ ഇളക്കുന്നത്. നമ്മൾ ഹഗ്ഗായി പ്രവചനത്തിൽ നിന്നൊക്കെ വായിക്കുന്നുണ്ട്, കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും, എന്നിട്ട് ഭൂമിയുടെ മനോഹരസ്വം വരും. നോക്കുക, ലോകം ഒരു സമാധാനപൂർണ്ണമായിട്ട് പോവുകയല്ല, ഇത് അന്ത്യകാലത്താകുമ്പോൾ രാഷ്ട്രീയഗോളം ഒരു കൊടുങ്കാറ്റ് കൊണ്ട് ഉലയുന്നത് പോലെ, കോൺഫ്ലിക്ട്സ് കൊണ്ടും ഭയം കൊണ്ടും ഒക്കെ ഉലയുന്ന ഒരു അന്തരീക്ഷം ലോകത്തിൽ സംജാതമാകും. പഴയകാലങ്ങളിലും ലോകത്തിൽ സ്വച്ഛാധിപതികൾ എഴുന്നേറ്റ് വന്നത്, സാമ്രാജ്യങ്ങൾ എഴുന്നേറ്റ് വന്നത് ഈ വിധത്തിലാണെന്ന് നമുക്ക് പഠിച്ചാലറിയാം. അന്യോന്യം പോരാടിയും അസമാധാനമുള്ള കാലഘട്ടങ്ങളിൽ സാമ്രാജ്യങ്ങൾ ഒന്നിൻ്റെ പുറകെ ഒന്ന് എഴുന്നേറ്റ് വന്നു. ഇവിടെ വായിക്കുന്നു, മൂന്നാം വാക്യം നോക്കിയാട്ടെ, അപ്പോൾ തമ്മിൽ ഭേദിച്ച നാല് മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വന്നു. എന്താണ് ഈ മൃഗങ്ങൾ? 17 വാക്യം വ്യക്തമാക്കുന്നു, ആ നാല് മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന നാല് രാജാക്കന്മാരാകുന്നു, അല്ലെങ്കിൽ രാജ്യങ്ങൾ എന്ന് പറയുന്നു. രാജാക്കന്മാരെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാജ്യങ്ങൾക്കും പറഞ്ഞിരിക്കുന്നത് സാമ്രാജ്യങ്ങളാണ്. അവള് നമ്മൾ ആ ബിംബത്തിൽ കണ്ടു, നാല് ലോഹങ്ങൾ കൊണ്ട് നാല് സാമ്രാജ്യത്തെ പ്രതിനിധീകരിച്ചു, ബാബിലോൺ, മേദ്യ പാർഷ്യർ, ഗ്രീക്ക്, റോമ്. അതുപോലെ തന്നെ ഈ മൃഗങ്ങൾ കയറി വന്നപ്പോൾ നാല് രാജാക്കന്മാരാണെന്ന് ദൈവം വെളിപ്പെടുത്തി. എന്നാൽ ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. നോക്കുക, ഈ നാല് സാമ്രാജ്യത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം നാല് വാക്യമേ എടുത്തുള്ളൂ ഈ അധ്യായത്തിൽ. ശ്രദ്ധിച്ചു നോക്കി, അതിൻ്റെ 4-7 വാക്യം, 4, 5, 6, 7, വെറും 4 വാക്യങ്ങൾ കൊണ്ട് നാല് ലോക സാമ്രാജ്യങ്ങളെ ദൈവം വരച്ചു തന്നു. ഈ വരച്ചെന്ന ചിത്രം നമ്മൾ നോക്കിയാലേ നമ്മളൊക്കെ കാണുന്ന കാർട്ടൂണിൽ വരച്ചിരിക്കുന്ന പടങ്ങൾ പോലെ, കാർട്ടൂൺസ്. ഇവിടെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഈ കാർട്ടൂൺ ഇവിടെ വരച്ചു തരുമ്പോൾ ദിസ് ഇസ് ത്രൂ വേർഡ്സ്, പക്ഷെ പിക്ചേഴ്സ് വരച്ചെന്നില്ല. എന്നാൽ ഒരു വാക്കുകൾ കൊണ്ടുള്ളൊരു ചിത്രം ദൈവം നമ്മുടെ മുന്നിൽ വരച്ചു തരികയാണ്. ഈ ചിത്രത്തിൽ കൂടെ വാസ്തവത്തിൽ ദൈവം നാല് മഹാസാമ്രാജ്യങ്ങളുടെ ചിത്രം നാല് വാക്യത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ നോക്കുക, അധ്യായത്തിൽ എത്ര വാക്യമുണ്ട്? 28 വാക്യമുണ്ട്. ഈ 28 വാക്യത്തിൽ ബാക്കിയുള്ള വാക്യങ്ങൾ മുഴുവൻ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ഒരു മനുഷ്യനെ കേന്ദ്രീകരിച്ച് പറഞ്ഞിരിക്കുക. ഈ നാല് വാക്യങ്ങൾ ലോകത്തിൽ ഉത്ഭവിച്ച നാല് സാമ്രാജ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് 8 വാക്യം തുടങ്ങി 28 വാക്യം വരെ ഒരു മനുഷ്യനെ ലോക ചരിത്രത്തിൽ, ജാതീയ ചരിത്രത്തിൽ അന്ത്യകാലത്ത് വെളിപ്പെടുന്ന ഒരു മനുഷ്യനെ, അതായത് അന്തിക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വെളിപ്പാടാണ്. അപ്പോൾ എത്രത്തോളം ദൈവം അതിന് പ്രാധാന്യത കൊടുക്കുന്നുണ്ട്, അന്ത്യകാലങ്ങൾ സംഭവങ്ങൾ എത്രത്തോളം വിലയിരുത്തി പഠിക്കണമെന്നുള്ളത് ഞാൻ ഈ അധ്യായം വായിച്ചപ്പോൾ തന്നെ ചിന്തിച്ചു പോയി. കാരണം കഴിഞ്ഞുപോയ സാമ്രാജ്യങ്ങളെ വരച്ചു തരുവാൻ നാല് വാക്യം ദൈവം ഉപയോഗിച്ചപ്പോൾ 28 വാക്യങ്ങളിൽ ബാക്കി വാക്യങ്ങൾ അന്ത്യകാലത്തിൽ വെളിപ്പെടുന്ന സംഭവങ്ങളെ ദൈവം വരച്ചു തരികയായിരുന്നു. അപ്പൊ ദൈവം അത് അങ്ങനെ വരച്ചു തന്നെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു, ദൈവത്തിന് തന്റെ ജനം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്ര ഡീറ്റെയിൽസ് ദൈവം വരച്ചത്. 2 അധ്യായത്തിൽ നമ്മൾ കണ്ടു നെബുക്കദ്നേസർ രാജാവ് രാജ്യങ്ങളുടെ ചിത്രം കണ്ടു, എന്നാൽ അത് ദാനിയേൽ വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ 7 അധ്യായത്തിൽ ദാനിയേൽ പറയുന്നു ഞാൻ ആ ദർശനം കണ്ടു. ആരാണ് ദാനിയേൽ വെളിപ്പെടുത്തി കൊടുത്തത്? ദൂതൻ ദാനിയേൽ വെളിപ്പെടുത്തി കൊടുത്തു. നെബുക്കദ്നേസർ രാജാവ് കണ്ട ആ സ്വപ്നം ദാനിയേൽ വെളിപ്പെടുത്തിയപ്പോൾ ദാനിയേൽ കണ്ട സ്വപ്നം ദൂതൻ ദാനിയേലിനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. ഈ രാജ്യങ്ങളെക്കുറിച്ച് ദൈവം ഇവിടെ 2 വരച്ചു വരുമ്പോൾ നോക്കാം, 4 ലോഹങ്ങളിൽ കൂടെ നിർമ്മിക്കപ്പെട്ട ബിംബത്തിൽ വെളിപ്പെടുത്താത്ത പല കാര്യങ്ങൾ ദൈവം ഈ ചിത്രത്തിൽ വരച്ചു തന്നിട്ടുണ്ട്. നമുക്കത് നോടിച്ചു കടന്നു പോകാം. 7 അധ്യായത്തിന്റെ 4 നോക്കിയാട്ടെ. 7 അധ്യായത്തിന്റെ 4 ഒന്നാമത്തേത് സിംഹത്തോട് സദൃശവും കഴുകന്റെ ചിറകുണ്ടുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചിറക് പറഞ്ഞുപോയി. അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി അതിന് മനുഷ്യഹൃദയം കൊടുത്തു. നമുക്ക് ആ സിംഹത്തിന് നമുക്ക് ആ തങ്കം കൊണ്ടുള്ള തല, 2 അധ്യായത്തിൽ തങ്കം കൊണ്ടുള്ള തല, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ദാനിയേൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു ചിറകുള്ള ഒരു സിംഹം. ഇവിടെ നമ്മൾ കണ്ടു ആ ചിറക് കഴുകന്റെ ചിറകാണ്, കഴുകന്റെ ചിറകുള്ള ഒരു സിംഹം. ലോഹങ്ങളിൽ ഔന്നിത്യത്തിൽ നിൽക്കുന്ന ലോഹം തങ്കമാണ്, മൃഗങ്ങളിൽ ഔന്നിത്യത്തിൽ നിൽക്കുന്നത് സിംഹമാണ്. നോക്കിയേ രണ്ടിന്റെയും കമ്പാരിസൺ. പിന്നീട് പക്ഷികളുടെ കൂട്ടത്തിൽ അതിശീഘ്രതയിൽ പറക്കുന്ന ഒരു പക്ഷിയാണ് കഴുകൻ. ആ കഴുകന്റെ ചിറകാണ് ഇവിടെ കൊടുത്തത്. എന്തിനാണ് ഈ കഴുകന്റെ ചിറക് കൊടുത്തത്? നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചതാണ്. നെബുക്കദ്നേസർ രാജാവിന്റെ ഭരണകൂടം, ബാബിലോൺ സാമ്രാജ്യം, BC 606 to 538 വരെ നിലനിന്ന 68 ഭരണകൂടമാണ് ഒറ്റ വാക്യം കൊണ്ട് ദൈവം അവിടെ വരച്ചു തന്നത്. ഒറ്റ വാക്യങ്ങൾ ആ വാക്യത്തിൽ കൂടെ ദൈവം അത് വരച്ചു തന്നപ്പോൾ ദൈവം പറഞ്ഞു അത് സിംഹമായിരുന്നു, അതിന് കഴുകന്റെ ചിറകുണ്ടായിരുന്നു. കഴുകന്റെ ചിറക് പ്രോബബ്ലി നെബുക്കദ്നേസർ രാജാവ് എത്ര ശീഘ്രഗതിയിൽ ലോക സാമ്രാജ്യത്തെ പിടിച്ചടക്കി എന്നുള്ളത് അവിടെ മനസ്സിലാക്കി തരികയാണ്. 2, ഈ രാജാവിനെ തന്നെ സിംഹമായിട്ട് പറഞ്ഞിട്ടുണ്ട് വെളിപ്പെടുന്നതിന് മുമ്പ്. നമുക്കൊന്ന് നോക്കാം ജെറമ്യാവ് 4:7 വാക്യം. Jeremiah 4:7 നെബുക്കദ്നേസറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. Jeremiah 4:7 സിംഹം പള്ളക്കാട്ടിൽ നിന്ന് ഇളകിയിരിക്കുന്നു, ജാതികളുടെ സംഹാരകനിത നിന്റെ ദേശത്തെ ശൂന്യമാക്കുവാൻ തൻ്റെ സ്ഥലം വിട്ട് പുറപ്പെട്ടിരിക്കുന്നു. അവൻ നിന്റെ പട്ടണങ്ങളെയും നിവാസികളില്ലാതെ വണ്ണം നശിപ്പിക്കും. ഇതിനർത്ഥം രറ്റുടുവിപ്പീൻ, വിലപിച്ച് മുറയിടുവീൻ. നോക്ക, ജാതികളുടെ സംഹാരകൻ നെബുക്കദ്നേസറിനെ കുറിച്ച് പറയുകയാണ്, പള്ളക്കാട്ടിൽ നിന്ന് പുറപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പൊ നെബുക്കദ്നേസർ രാജാവിനെ ഒരു സിംഹം പോലെ പള്ളക്കാട്ടിൽ നിന്ന് പുറപ്പെട്ടു വന്ന സംഹാരകനായി സിംഹമെന്ന് Jeremiah 4:7 ദൈവം വെളിപ്പെടുത്തി. നോക്ക, നമ്മള് പഴയ ചരിത്രം പഠിക്കുന്നവർക്കറിയാം ബാബിലോൺ സാമ്രാജ്യത്തിന്റെ സിമ്പിൾ, നാഷണൽ സിമ്പിൾ എന്ന് പറയുന്നത് ഈ ചിറകുള്ള സിംഹമായിരുന്നു. ഇസ്താർ എന്ന് പറയുന്ന ഗേറ്റില് അതിൻ്റെ ചിത്രം നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. ഇറാഖില് സാദം ഹുസൈൻ അത് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ ഇസ്താർ എന്ന് പറയുന്ന ഗേറ്റില്, പ്രസിദ്ധമായ ഗേറ്റില്, അതിൻ്റെ 2 സിംഹം, ചിറകുള്ള സിംഹത്തിൻ്റെ സിമ്പിളുണ്ട്. അത് ബാബിലോണിന്റെ നാഷണൽ സിമ്പിളായിരുന്നു ചിറകുള്ള സിംഹം. അതുപോലെ കഴുകന്റെ ചിറകുള്ള
ആ വിധത്തിലുള്ള ഒരു ഭരണകൂടം രണ്ടിനും വളരെ പവറാണ്. ദ പവർ ആൻഡ് സ്ട്രെങ്ത്. സിംഹത്തിന് ശക്തിയുണ്ട്, കഴുകനും ശക്തിയുണ്ട്. ഈ രണ്ട് ശക്തിയും നെബുക്കദ്നേസർ രാജാവിനുണ്ടായിരുന്ന ശക്തി. പള്ളക്കാട്ടിൽ നിന്ന് പുറപ്പെട്ട സിംഹം പോലെ അവൻ കടന്നു വന്ന് സംഹാരവനെ പോലെ അവൻ നശിപ്പിക്കുന്ന ചിത്രം ജെറമ്യാവ് വരച്ചു തന്നു. എന്നാൽ നോക്കുക, ഇത് സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ദൈവം വെളിപ്പെടുത്തി. ആ ഭാഗം നോക്കിയാട്ടെ, നാലാം വാക്യത്തിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചിറക് പറഞ്ഞുപോയി. ചിറക് പറഞ്ഞുപോയി, വിങ്സ് ദെറോഫ് വേർ പ്ലക്ക്ഡ്. അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ലേ? രാജാവ് തന്നെ പറയുന്നുണ്ട്, നാലാമധ്യായത്തിന്റെ 30-31 വരെ വായിച്ചാൽ രാജാവ് തന്നെ പറയുന്നുണ്ട്, 30-31, ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായി രാജധാനിയിൽ പണിത മഹതിയം ബാബിലോൺ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിൻ്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായെന്നാൽ, നെബുക്കദ്നേസർ രാജാവേ, നിന്നോടിത് കൽപ്പിക്കുന്നു, രാജ്യത്ത് നിന്നെ വിട്ടു നീങ്ങിയിരിക്കുന്നു, നിന്റെ മനുഷ്യരിൽ നിന്ന് നീക്കി നിന്റെ പാർപ്പ് കാട്ടിലമങ്ങളിലൂടെ ആയിരിക്കും. നോക്കുക, സിംഹത്തിൻ്റെ ചിറക് പറഞ്ഞുപോയി, രാജാവ് തന്നെ അത് വിശദീകരിക്കുന്നു. അടുത്തായിട്ട് പറഞ്ഞു, അതിനൊരു മനുഷ്യഹൃദയം കൊടുത്തു. 34 വാക്യം, ആ കാലം കഴിഞ്ഞ് നെബുക്കദ്നേസർ എന്ന് ഞാൻ സ്വർഗത്തിലെ ദൈവത്തെ കണ്ണുയർത്തി മഹത്വപ്പെടുത്തി. ഒരു മനുഷ്യഹൃദയം അവന് കൊടുത്തു, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ആ സിംഹത്തിലെ മഹത്വം പറഞ്ഞുപോയി, പറഞ്ഞുപോയി, കാളയെപ്പോലെ പുല്ല് നിന്നു. എന്നാൽ മനുഷ്യഹൃദയം ദൈവം കൊടുത്തു. സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിനയമുള്ള ഒരു മനുഷ്യനായി നെബുക്കദ്നേസറിനെ തീർത്തു. ആ ചരിത്രം മുഴുവൻ ഒരൊറ്റ വാക്യത്തിൽ ദൈവം ഉൾപ്പെടുത്തി. ദൈവജ്ഞാനത്തിൻ്റെ വലുപ്പമാണ്. നമ്മളൊക്കെ എഴുതുകയാണെങ്കിൽ അങ്ങനെ എഴുതാൻ നമുക്ക് സാധിക്കുകയില്ല. രണ്ടാമത് 5 നമുക്ക് പെട്ടെന്ന് കടന്നു വരാം. 5 രണ്ടാമത്തേത്, കരടിയോട് സദൃശമായ മറ്റൊരു മൃഗം ഞാൻ കണ്ടു. അത് ഒരു പാർശ്വമുയർത്തിയും വായിൽ പല്ലിൻ്റെ ഇടയിൽ 3 കടിച്ചു പിടിച്ചു കൊണ്ടു നിന്നു. അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് കരടിയോട് സദൃശ്യം. നമുക്കറിയാം, രണ്ടാമത് ലോകത്തിൽ ഉത്ഭവിച്ചു വന്നത് മേദ്യരുടെയും പാർശ്യരുടെയും സാമ്രാജ്യമാണ്. അല്ലെങ്കിൽ അഭിമത്തിൽ നമ്മൾ കണ്ടു, വെള്ളി കൊണ്ടുള്ള നെഞ്ചും വെള്ളി കൊണ്ടുള്ള 2 മേദ്യരും പാർശ്യരും 2 BC 538 തുടങ്ങി 330 ഭരിച്ച 208 നീണ്ടു നിന്ന മേദ്യരുടെയും പാർശ്യരുടെയും ഭരണം. എന്നാൽ ഇവിടെ വെളിപ്പെടുത്തി, അതിൻ്റെ ഒരു വശം, ആ കരടിയുടെ ഒരു വശം പൊങ്കിയിരിക്കുക, കരടിയുടെ ഒരു വശം പൊങ്ങിയിരിക്കുന്നു. മേദ്യരാണ് പുരാതനമായ സാമ്രാജ്യം, പേർഷ്യൻസിനെ കാട്ടും. മേദ്യരും പാർശ്യരും അവർ തമ്മിൽ ഒന്നിച്ചിട്ട് ഒരു രാജ്യമായിട്ട് വാസ്തവത്തിൽ ബാബിലോണിനെ പിടിച്ചടക്കി. അല്പകാലം കഴിഞ്ഞപ്പോൾ നോക്കുക, ഈ പേർഷ്യൻ സാമ്രാജ്യം മേദ്യരെ കാട്ടിൽ ശക്തരായി മാറി. മേദ്യരും പാർശ്യരും കൂടെ ഒന്നിച്ച് ഭരണം തുടങ്ങി. എന്നാൽ പേർഷ്യൻ ഭരണകൂടം അല്പം കൂടെ ശക്തി കൂടി കഴിഞ്ഞപ്പോൾ ദൈവം വെളിപ്പെടുത്തി തന്നു, ആ കരടിയുടെ ഒരു പാർശ്വം ഉയർന്നിരിക്കുകയാണ്. വീണ്ടും അവിടെ ദൈവം വെളിപ്പെടുത്തി, 3 അതിൻ്റെ വായിൽ കടിച്ചു പിടിച്ചിരുന്നു. ഈ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ അറിയാം, അവർ 3 ഭൂപ്രദേശം പിടിച്ചടക്കി. ബാബിലോൺ, ലിഡിയ, ഈജിപ്ത്, പഴയകാലത്തെ 3 ബാബിലോൺ, ലിഡിയ, ഈജിപ്ത്, 3 മേദ്യരും പാർശ്വരും പിടിച്ചടക്കി. ബാബിലോൺ സാമ്രാജ്യത്തെ പിടിച്ചെടുത്തു, ഈജിപ്തിനെ പിടിച്ചെടുത്തു, ലിഡിയയെ പിടിച്ചെടുത്തു. ഈ 3 പിടിച്ചെടുത്തപ്പോൾ ദൈവയുടെ വരച്ചു കാണിച്ചു, ആ കരടിയുടെ വായിൽ 3 കടിച്ചു പിടിച്ചിരിക്കുന്നു. എന്നാൽ അവിടെ പ്രത്യേക ദൈവം പറഞ്ഞൊരു പദം നോക്കിയാട്ടെ, 5 അവസാന ഭാഗം നോക്കി, 5 അവസാനം, എഴുന്നേറ്റ് ധാരാളം മാംസം തിന്നുക എന്ന് പറഞ്ഞു. ഈ കരടിയോട് പറഞ്ഞ മറ്റൊരു സത്യമാണ്. ചരിത്രം നമ്മൾ പഠിച്ചാലറിയാം, മേദ്യരും പാർശ്യരുടെ സാമ്രാജ്യം വലിയ സൈന്യമുള്ള ഒരു സാമ്രാജ്യമായിരുന്നു. അതായത് 25 ഫൈറ്റിംഗ് മെൻ ഉണ്ടായിരുന്നെന്ന്, 2.5 ഫൈറ്റിംഗ് മെൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുരാതന കാലത്ത് 25 സൈന്യമുള്ള ഒരു രാജ്യമെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവർ ചെയ്യുന്ന നാശങ്ങൾ എത്ര വലുതായിരിക്കും. ഇതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ 25 സൈന്യം ഒരുപാട് മനുഷ്യരെ ലോകത്തിൽ കൊന്നു, ഉറ്റുപാട് ലോകത്തെ കൊന്നു. 3 നോക്കിയാട്ടെ, 6 പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശമായ മറ്റൊന്നിനെ കണ്ടു. അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ 4 മൃഗത്തിന് 4 ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. ലെപ്പേർഡ്. BC 330 തുടങ്ങി 150 നീണ്ടു നിന്ന ഒരു ഭരണകൂടം, ഗ്രീക്ക് സാമ്രാജ്യം. അതായത് ലോഹബിംബത്തോടുള്ള ബന്ധത്തിൽ താമ്രം കൊണ്ടുള്ള അര. പുള്ളിപ്പുലി 4
നാല് ചിറകുമുള്ള പുള്ളിപ്പുലി. പ്രവചനത്തിൽ വളരെ പ്രാധാന്യമാണ്. തുടർന്ന് നമുക്ക് പ്രവചനങ്ങളുടെ വെളിപ്പാടുകൾ കിട്ടാൻ പോവുകയാണ്. നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഇത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഭാവിയുള്ള ബന്ധത്തിൽ അന്തിക്രിസ്തുവിന്റെ വെളിപ്പാടുകളെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടും. നമുക്ക് ഇവിടെ ഈ ലെപ്പേർഡ്, അതായത് പുള്ളിപ്പുലി, നമുക്കറിയാം വളരെ വേഗതയുള്ളൊരു മൃഗമാണ്, വളരെ കണ്ണിങ്ങാണ്, വളരെ ക്രൂരമാണ്, വളരെ തന്ത്രപൂർവമായി കാര്യങ്ങൾ നടത്തുന്ന, വളരെ പതിയിരിക്കുന്ന, ക്രൂവലായിട്ടുള്ള, സ്വിഫ്റ്റ് ആയിട്ടുള്ള, വളരെ വേഗത്തിൽ ഓടുന്ന ഒരു മൃഗമാണ് ഈ പുള്ളിപ്പുലി. അലക്സാണ്ടറിന്റെ സാമ്രാജ്യം അങ്ങനെയായിരുന്നു. നമ്മളൊരു വാക്ക് പരിചയമാണ്, മിന്നൽ ആക്രമണം. ഇംഗ്ലീഷിൽ അത് പറയുന്നത് ബ്ലിസ്കർഗ് എന്നാണ്. ബ്ലിസ്കർഗ്, മിന്നലാക്രമണം. മിന്നലാക്രമണം എന്നുള്ളൊരു പദം ചരിത്രത്തിൽ ആദ്യം വന്നത് അലക്സാണ്ടറിന്റെ സൈന്യം മൂലമാണ്. അന്ന് വരെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ആക്രമണം കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ദൃഷ്ടാന്തം ഞാൻ പറയാം. മേദ്യരെയും പാർശ്വരെയും പിടിച്ചെടുക്കുമ്പോൾ അലക്സാണ്ടറിന് എത്ര സൈന്യം ഉണ്ടായിരുന്നറിയാമോ? 35,000 സൈന്യത്തെ കൊണ്ട് 25,000,000 വരുന്ന സൈന്യത്തെ പരാജയപ്പെടുത്തി. ക്യാൻ യു ഇമാജിൻ ഇറ്റ്? മേദ്യരെയും പാർശ്വർക്കും ഏകദേശം 2.5 മില്യൺ സൈന്യമുണ്ട്. ഈ 2.5 മില്യൺ സൈന്യത്തെ അലക്സാണ്ടർ 35,000 സൈന്യത്തെ കൊണ്ട് പരാജയപ്പെടുത്തി. എങ്ങനെ പരാജയപ്പെടുത്തിയെന്നറിയാമോ? അലക്സാണ്ടറുടെ യുദ്ധതന്ത്രമാണ്. ആ യുദ്ധതന്ത്രത്തിന്റെ പേരാണ് മിന്നലാക്രമണം, ബ്ലിറ്റ്സ്ക്രഗ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പദം. അലക്സാണ്ടറിന്റെ ഈ തന്ത്രപൂർവമായ സൈന്യത്തിന്റെ നീക്കമാണ് ചരിത്രത്തിൽ അങ്ങനെയൊരു വാക്ക് തന്നെ ഉത്ഭവിപ്പാൻ കാരണമായി തീർന്നത്. അലക്സാണ്ടർ അവരെ പരാജയപ്പെടുത്തി. ചരിത്രകാരന്മാരൊക്കെ പറയുന്നു അലക്സാണ്ടറിന്റെ തന്ത്രപൂർവമായ ഈ അത്ഭുതപൂർവമായ മിലിട്ടറി സ്ട്രാറ്റജിയാണ് ഈ വിധത്തിലുള്ള വിജയം കൈവശപ്പെടുത്തുവാനായിട്ട് വരിച്ചതെന്ന് പറയുന്നുണ്ട്. എന്നാൽ വചനം അതല്ല പറയുന്നത്. വചനം പറയുന്നത് എന്താണെന്ന് നോക്കി, 6-ാം വാക്യം വായിച്ചാലേ നമ്മൾ എടുത്തു വായിക്കുന്നു, അതിന് അധികാരം ലഭിച്ചു. ഗിവൺ അതോറിറ്റി ടു റൂൾ, ആൻഡ് ഇറ്റ് വാസ് ഗിവൺ അതോറിറ്റി ടു റൂൾ. നമ്മൾ ഇത് തമ്മിൽ മനസ്സിലാക്കണം. ചരിത്രം അലക്സാണ്ടറിനെ കുറിച്ച് പറയുമ്പോൾ പറയും അലക്സാണ്ടറുടെ യുദ്ധതന്ത്രം ലോകത്തെ പിടിച്ചടക്കുവാൻ 33 വയസ്സുള്ളപ്പോൾ ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തുവാൻ അലക്സാണ്ടറിന് സാധിച്ചു. അലക്സാണ്ടറിന്റെ മിലിറ്ററി സ്ട്രാറ്റജിയാണ്, യുദ്ധതന്ത്രമാണ് എന്ന് ലോകത്തിൽ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തി വെച്ചു, ഗോഡ് ഹാസ് ഗിവൺ ഹിം അതോറിറ്റി ടു റൂൾ. ദൈവം അവനെ ഭരിക്കുവാൻ അധികാരം കൊടുത്തു. ദൈവം അധികാരം കൊടുത്തില്ലായിരുന്നെങ്കിൽ അലക്സാണ്ടറിന് ഭരിക്കുവാൻ കഴിയില്ല. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ആ വാക്യം വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ്, നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വാക്യമാണ്. ചരിത്രം അത് പറയുമ്പോൾ നമ്മുടെ വചനം എന്ത് പറയുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. ബാബിലോൺ സാമ്രാജ്യത്തെ വരച്ചു കാണിച്ചപ്പോൾ സിംഹത്തിന്റെ പുറത്ത് കഴുകന്റെ ചിറകാണ്. എന്നാൽ ഇവിടെ പറയുമ്പോൾ ഇറ്റ് ഹാഡ് ദ 4 വിങ്സ് ഓഫ് ഫൗൾ. ഫൗൾ എന്ന് പറഞ്ഞാൽ, അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറയുന്നത് കോഴിയെ പോലെയുള്ള കോഴി, കോഴിയുടെ ചിറക് പോലെ 4 ചിറക്. എന്താ അത് അങ്ങനെ പറയാൻ കാരണം? ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ദൈവം വരച്ചു തന്നപ്പോൾ സിംഹത്തിന്റെ പുറത്തുള്ള കഴുകന്റെ ചിറകാണ്. എന്നാൽ ഇവിടെ അലക്സാണ്ടറിനെ വരച്ചു തന്നപ്പോൾ അതിന്റെ പുറത്ത്, അലക്സാണ്ടറിന്റെ സാമ്രാജ്യത്തെ വരച്ചു തന്നപ്പോൾ 4 കോഴിയുടെ ചിറക് പോലെ ഫൗളിന്റെ പക്ഷിയുടെ ചിറകാണ്. എന്താ കാരണമെന്നറിയാമോ? ശ്രദ്ധേയമാണ്. ഈ പക്ഷി പറക്കുന്ന, ഈ കോഴി പറക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് പറക്കുന്ന കണ്ടാൽ നിലത്തൂടാ പറക്കുന്നത്, ചിറകുണ്ട്, നിലത്തൂടാ പറക്കുന്നത്. അത് പറക്കുന്ന കണ്ടാൽ ചിറകടിച്ച ഒറ്റ പോക, വേഗത്തിലൊരു പോക. അലക്സാണ്ടറിന്റെ യുദ്ധം മുഴുവൻ അങ്ങനെയായിരുന്നു. അലക്സാണ്ടറുടെ യുദ്ധത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കറിയാം അലക്സാണ്ടറുടെ യുദ്ധം എല്ലാം ലോ ലൈൻ ഫൈറ്റിംഗ് ആയിരുന്നു. ലോ ലൈൻ ഫൈറ്റിംഗ്, അതായത് താഴ്വരകളിലെ യുദ്ധമായിരുന്നു. താഴ്വരകളിൽ ഈ കോഴി ചെറുകെട്ടടിച്ച് പറക്കുന്ന പോലെ അതിവേഗത്തിൽ അലക്സാണ്ടർ പറന്ന് രാജ്യങ്ങളെ പിടിച്ചെടുത്തു. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ശ്രദ്ധ നോക്കുക, ആ പക്ഷികളുടെ ചെറുകിൽ കൂടെ പോലും അതിൻ്റെ പ്രത്യേകത ദൈവം മനസ്സിലാക്കി തരുന്നു. ലോ ലൈൻ ഫ്ലൈങ് ഫൗൾസ് വിങ്, താഴെ കൂടെ പറക്കുന്ന പക്ഷിയുടെ ചിറക്, അതാണ് ഇവിടെ രേഖപ്പെടുത്തിയത്, 4 വിങ്സ് ഓഫ് ഫൗൾ. പ്രിയപ്പെട്ടവരെ, വചനം സത്യം ചരിത്രത്തോടുള്ള ബന്ധത്തിൽ കൃത്യമായി ഓരോ ചെറിയ വാസ്തവത്തിൽ വാക്യങ്ങളും ദൈവം ചേർക്കുമ്പോൾ അതിനാൽ അതിന് വലിയ ചരിത്രപരമായ അർത്ഥമുണ്ടെന്നുള്ളത് നമ്മൾ കാണുകയാണ്. 2-ാം അധ്യായത്തിൽ കാണാത്ത പലതും ഈ 7 വെളിപ്പെടുത്തിയപ്പോൾ ദൈവം അഡീഷണൽ ആയിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. എന്നാൽ ഇവിടെ ദൈവം വീണ്ടും എഴുതി അതിന് 4 തലയുണ്ടായിരുന്നു. 4 തല, 4 ഹെഡ്സ്. അലക്സാണ്ടറിന്റെ മരണശേഷം അവന്റെ സാമ്രാജ്യം 4 ആയിട്ട് മുറിക്കപ്പെട്ടു. 4 ആയിട്ട് മുറിക്കപ്പെട്ടു. നോക്കി, അതിന് 4 തലയുണ്ട്. 4 തല. നമുക്ക് 1-2 വാക്യം വേണേൽ ഞാൻ വായിക്കാം. 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നോക്കി, 8:8. ഈ അലക്സാണ്ടറിന്റെ രാജ്യത്തെ കുറിച്ച് പറയുകയാണ്. കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു.
എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നു പോയി. അതിന് പകരം ആകാശത്തിലെ നാല് കാറ്റിനെതിരെ ഭംഗിയുള്ള നാല് കൊമ്പ് മുളച്ചു വന്നു. വലിയ കൊമ്പ് അലക്സാണ്ടർ തകർന്നപ്പോൾ നാല് കൊമ്പുകൾ മുളച്ചു വന്നു. 11:3-4 പിന്നെ വിക്രമനായ ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ വലിയ അധികാരത്തോടെ വാണു, ഇഷ്ടം പോലെ പ്രവർത്തിച്ചു. അവൻ നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ രാജ്യം തകർന്ന് ആകാശത്തിൻ്റെ നാല് കാറ്റിലേക്ക് ഭേദിച്ചു പോകും. അത് അവൻ്റെ സന്തതിക്കല്ല, അവൻ വാണിരുന്ന അധികാരം പോലെയുമല്ല, അവൻ്റെ രാജ്യത്തെ നിർമൂലമായി അവർക്കല്ല അന്യർക്ക് അധീനമാകും. ദൈവം വെളിപ്പെടുത്തി അവൻ്റെ സന്തതികൾക്ക് ഈ ഭരണകൂടം കിട്ടത്തില്ല, അത് നാലായിട്ട് കീറപ്പെടുമെന്ന് പറഞ്ഞു. ചരിത്രം നോക്കിയേ അലക്സാണ്ടർ മരിച്ചു കഴിഞ്ഞപ്പോൾ വളരെ വ്യക്തമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തി, അലക്സാണ്ടറിൻ്റെ ഭാര്യയിൽ ഒരു കുഞ്ഞുണ്ടായി. തൻ്റെ മരണശേഷമാണ് ആ കുഞ്ഞ് ജനിച്ചതെങ്കിലും ആ കുഞ്ഞിനെ അവൻ്റെ ജനറൽമാർ കൊന്നുകളഞ്ഞു. അലക്സാണ്ടറിനെ ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായിട്ട് മറ്റൊരു സ്ത്രീയിൽ ഒരു മകനുണ്ടായിരുന്നു, ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. അലക്സാണ്ടറിനൊരു സഹോദരൻ ഉണ്ടായിരുന്നു, അല്പം മെന്റലി റിട്ടയർഡ് ആയിരുന്നു, അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. തൻ്റെ കുടുംബാംഗങ്ങളെ മുഴുവൻ ഈ ജനറൽമാർ കൊന്നുകളഞ്ഞിട്ട് അലക്സാണ്ടർ ജനറൽമാർ അവൻ്റെ രാജ്യത്തെ നാലായിട്ട് കീറി. ചരിത്രം കൃത്യമായിട്ടത് പറയുന്നു. അതായത് കസാണ്ടർ എന്ന് പറയുന്ന വ്യക്തി മാസിഡോണിയയും ഗ്രീസും കൈവശപ്പെടുത്തി മാസിഡോണിയ എന്ന് പറയുന്ന ഭരണകൂടം അദ്ദേഹം സ്ഥാപിച്ചു. ലസിമാക്കസ് എന്ന് പറയുന്ന ആള് ത്രേസും ബിഥിന്യയും, അതായത് ഏഷ്യ മൈനർ എന്ന് പറയുന്ന സ്ഥലം അദ്ദേഹം ഭരണത്തിൽ കീഴിൽ കൊണ്ടുവന്നു. ടോളമി എന്ന് പറയുന്ന മനുഷ്യൻ ഈജിപ്തിന്റെ ഭരണം ഏറ്റെടുത്തു. സെലൂക്കസ് എന്ന് പറയുന്ന മനുഷ്യൻ സിറിയയുടെ ഭരണം ഏറ്റെടുത്തു. അങ്ങനെ അലക്സാണ്ടറിന്റെ സാമ്രാജ്യം നാലായിട്ട് ഭാഗിക്കപ്പെട്ടു. എത്ര കൃത്യമായിട്ട് ചരിത്രത്തിൽ അത് നടന്നു കഴിഞ്ഞു. 7:7 നോക്കിയാട്ടെ, ഇനിയുള്ള ഭാഗം ശ്രദ്ധേയമായ ഭാഗങ്ങളാണ്. 7 രാത്രി ശക്തി ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലമുള്ള നാലാമത്തെ മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് ബലം ഉണ്ടായിരുന്നു. അത് തിന്നുകയും തറുക്കുകയും ചെയ്ത ശേഷം ഉള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളയും. മുമ്പേ കണ്ട സകല മൃഗങ്ങളും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. നമുക്ക് ഈ വെളിപ്പാടൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ആദ്യം പറഞ്ഞു ബാബിലോൺ സിംഹത്തോട് സദൃശ്യം, മേത്തിരും പാർശ്വരും കരടിയോട് സദൃശ്യം, ഗ്രീക്ക് സാമ്രാജ്യം പുള്ളിപ്പുലിയോട് സദൃശ്യം. എന്നാൽ അടുത്തതായിട്ട് പറഞ്ഞ സാമ്രാജ്യം 2 നമ്മൾ മനസ്സിലാക്കി റോമൻ സാമ്രാജ്യമാണ്. എന്നാൽ റോമൻ സാമ്രാജ്യത്തെ തുലനം ചെയ്ത മൃഗം ഏത് മൃഗമാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ലേ? ഒരു മൃഗമാണ്, ഘോരവും ഭയങ്കരമായ മൃഗമാണ്. അതിൻ്റെ രൂപം ഒരു പ്രത്യേക രൂപമാണ്. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തി ആ മൃഗത്തിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അതിൻ്റെ കറസ്പോണ്ടിംഗ് ആയിട്ട് വന്നത് ഇരുമ്പ് കാലും അതുപോലെ ഇവിടെ വെളിപ്പെടുത്തിയ മൃഗത്തിന് ഇരുമ്പ് പല്ലും. ലെഗ്സ് ഓഫ് അയൺ, ലെഗ്സ് ഓഫ് ടീത്ത്. റോമിനെ കുറിച്ച് പറയുമ്പോൾ പറയും ദേ ഹാവ് റൂൾഡ് വിത്ത് അയൺ ഫിസ്റ്റ്. ഇരുമ്പ് മുഷ്ടികൊണ്ട് അവർ ഭരിച്ചുവെന്ന് സാധാരണ ഒരു പദം പറയാറുണ്ട്. അതിനെത്രയോ വർഷം മുമ്പ് അത് രേഖപ്പെടുത്തി വെച്ചു. അവർ ഇരുമ്പ് കരം കൊണ്ട് അവർ ഭരണം നടത്തി. റോമൻ അധികാരം അങ്ങനെയുള്ള അധികാരമായിരുന്നു. ഈ റോമൻ ഭരണമാണ് ക്രൂവലായിട്ടുള്ള ഒരു ഭരണകൂടമായിരുന്നു. വളരെ ക്രൂരം, ക്രൂവലും മെറ്റീരിയലിസ്റ്റിക്കും ഒക്കെയുള്ള ഭരണമായിരുന്നു. അവരാണ് നമ്മുടെ കർത്താവിനെ ക്രൂശിച്ചത്, പത്രോസിൻ്റെ തലകീഴായിട്ട് ക്രൂശിച്ചത്, പൗലോസിനെ ശിരഛേദം ചെയ്തത്, യോഹന്നാനെ നാടുകടത്തിയത്, അനേക വിശുദ്ധന്മാരെ കൊന്നൊടുക്കിയത്. നമ്മുടെ കർത്താവിനെ ക്രൂശിച്ചതൊക്കെ ഈ സാമ്രാജ്യമാണ്. ഭയങ്കര ക്രൂരത്വം മാത്രമല്ല ഭയങ്കര ശക്തി. നമ്മളിവിടെ വായിക്കുന്നു അത് തിന്നുകയും തറുക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. It devoured and break in pieces and stamped the residue with its feet of it. അത് തിന്ന് തകർത്ത് കാലുകൊണ്ട് ചവിട്ടി മെതിച്ചുകളഞ്ഞു. മനോഹരമായ ഇലസ്ട്രേഷനാണ് 70 ഇവർ യെരുശലേമിനോട് ചെയ്തത്. അതിനെ തിന്നു, അതിനെ തകർത്ത് കളഞ്ഞു, മാത്രമല്ല കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിച്ചു കളഞ്ഞു. 70 യെരുശലേം പിടിച്ചിട്ട് യഹൂദന്മാരെ അവർ ചെയ്തതുപോലെ തകർത്ത് തരിപ്പണമാക്കി കാലുകൊണ്ട് ചവിട്ടി മെതിച്ചതുപോലെ അവരെ ചവിട്ടി ലോകത്തിൻ്റെ നാലാം കോണിലാക്കി കളഞ്ഞു. കൃത്യമായിട്ട് ആ സാമ്രാജ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി. 70 സംഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ഇവിടെ പരിശുദ്ധന്മാർ എഴുതിയ മറ്റൊരു ഭാഗം, ഇനിയുള്ള ഭാഗം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേക പഠനം അന്ത്യകാലത്തുള്ള ബന്ധത്തിൽ പഠിച്ചു പോകേണ്ട ഭാഗമാണ്. ഇത് നമ്മൾ വായിക്കുന്നു, ഇത് മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. ഇറ്റ് വാസ് ഡൈവേഴ്സ് ഫ്രം ഓൾ ദ ബീസ്റ്റ്സ് ദാറ്റ് വർ ബിഫോർ ഇറ്റ്. ശ്രദ്ധിച്ചു നോക്കി, പരിശുദ്ധന്മാർ എഴുതിയിരിക്കുന്നത് ഇറ്റ് വാസ് ഡൈവേഴ്സ് ഫ്രം ഓൾ ദ ബീസ്റ്റ്സ് ദാറ്റ് വർ ബിഫോർ ഇറ്റ്. ഇതിന് മുമ്പ് വന്ന സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമായിരുന്നു. എന്താ പരിശുദ്ധാത്മാവ് പറയുന്നത്? ഇതിനൊരു വേറെ നേച്ചറായിരുന്നു. കാരണം എന്നാ പറയാം. മുമ്പുണ്ടായിരുന്ന മൂന്ന് രാജ്യങ്ങളെ സാമ്രാജ്യങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ മൂന്ന് സാമ്രാജ്യങ്ങളുടെ ഉത്ഭവം ഓരോ വ്യക്തിയിൽ നിന്നാണ്. നെബുക്കദ്നേസർ, സൈറസും കോരശും, മേദ്യരെയും പാർഷ്യരെയും ഭരണം, അലക്സാണ്ടറിന്റെ ഗ്രീക്ക് സാമ്രാജ്യം. എന്നാൽ റോമൻ സാമ്രാജ്യം അങ്ങനെ ഒരു വ്യക്തിയിൽ കൂടെ അല്ല ഉത്ഭവിച്ചത്. റോമൻ സാമ്രാജ്യം ഒരു റിപ്പബ്ലിക് ആയിരുന്നു. നോക്കിയേ ദൈവത്തിന്റെ ജ്ഞാനം. നോക്കുക, മുംബൈ ഉണ്ടായിരുന്ന ഭരണകൂടം രാജകീയ ഒരു പ്രത്യേക ഭരണമായിരുന്നു. എന്നാൽ ദൈവം ഇവിടെ വെളിപ്പെടുത്തി, നാലാമത് വരുന്ന ഭരണകൂടം ഇത് വ്യത്യാസമുള്ളതാണ്. ഇറ്റ് ഈസ് ഡൈവേഴ്സ് ഫ്രം ഓൾ ദ ബീസ് ദറ്റ് വർ ബിഫോർ. മുമ്പുണ്ടായിരുന്നൊക്കെ ഇത് വ്യത്യസ്തമാണ്. റോമാക്കാര് ഭരിച്ചപ്പോൾ അതൊരു സെനറ്റ് ഉണ്ടായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ഡെമോക്രസി പോലെയുള്ള ഒരു ഭരണകൂടമായിരുന്നു, ഒരു റിപ്പബ്ലിക്കാണ് അവിടെ ഭരിച്ചിരുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നെബുക്കദ്നേസറിന്റെ മകൻ ഭരണത്തിൽ വന്നു, അവന്റെ മകൻ ഭരണത്തിൽ വന്നു, ഇങ്ങനെ പോവുകയാണ്. മേദ്യരും പാർഷ്യരുടെയും ഭരണം അങ്ങനെ, അലക്സാണ്ടറിന്റെയും മകൻ ഭരണത്തിൽ വരണം, പക്ഷെങ്കിൽ വരില്ലെന്ന് ദൈവം പറഞ്ഞു, അവനെ കൊന്നുകളഞ്ഞു. രാജകീയ പ്രൗഢിയിൽ ആ ഭരണം അവരുടെ സന്തതികൾക്ക് ലഭിക്കണം. എന്നാൽ റോമൻ ഭരണം അങ്ങനെയല്ല. റോമൻ ഭരണം ഒരു രാജാവിൽ നിന്ന് അടുത്ത രാജാവിലോട്ട് കൈമാറുകയല്ല, കുടുംബപരമായിട്ട് മാറ്റപ്പെടുകയല്ല, ഒരു റിപ്പബ്ലിക് ആയിരുന്നു. തെരഞ്ഞെടുക്കപ്പെടുന്ന സെനറ്റും അതിൻ്റെ റിപ്പബ്ലിക് പോലെയുള്ള ഒരു ഭരണമായിരുന്നു ഈ റോമൻ സാമ്രാജ്യം ലോകത്തിന് കാഴ്ചവെച്ചത്. ദൈവം എടുത്ത് രേഖപ്പെടുത്തി, അവർ വരുന്നതിന് മുമ്പ് മുമ്പുണ്ടായിരുന്ന മൂന്ന് സാമ്രാജ്യങ്ങളിൽ നിന്നും ഇത് വ്യത്യസ്തമുള്ളതായിരുന്നു. നോക്കിയേ അതിൻ്റെ പ്രാധാന്യതയും ലോകത്തിൽ ഉത്ഭവിച്ച ജാതീയ ഭരണത്തിൻ്റെ മഹത്വം ദൈവം അവിടെ വെളിപ്പെടുത്തി. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വേറെ പഠനങ്ങൾ നടത്താനായിട്ടുണ്ട്, നമുക്കത് പിന്നീട് നോക്കാം. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തി അതിന് പത്ത് കൊമ്പുണ്ടായിരുന്നു, അതിന് പത്ത് കൊമ്പുണ്ടായിരുന്നു. ഇത് ഇനിയുള്ളത് ഫ്യൂച്ചർ പ്രോഫസിയാണ്. ചരിത്രം കഴിഞ്ഞിട്ട് റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഫ്യൂച്ചർ പ്രോഫസിയാണ്. നോക്കുക, നമ്മൾ ആ രണ്ടാം അധ്യായത്തിൽ കണ്ട ബിംബത്തിന് പത്ത് വിരലുണ്ടായിരുന്നു, പത്ത് കാൽ വിരല്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പത്ത് കൊമ്പുണ്ട്. ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ അന്ത്യകാലത്ത് വെളിപ്പെടേണ്ടിയ പത്ത് രാഷ്ട്രങ്ങളുടെ സംഹിതയാണ് ഇവിടെ വെളിപ്പെടുത്തേണ്ടത്. നമ്മളിവിടെ വീണ്ടും ഒരു കാര്യം ഓർക്കണം, അന്ത്യകാലത്തുള്ള ബന്ധത്തിൽ ദൈവം ഇത് വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് വെളിപ്പെടുത്തി തന്നു, മഹാസമുദ്രത്തിന് നേരെ കാറ്റടിച്ചു. മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരപ്രദേശങ്ങളിൽ നിന്നാണ് ഈ രാജ്യങ്ങളൊക്കെ ഉത്ഭവിച്ചത്. നോക്കി, മെഡിറ്ററേനിയൻ കടലിനോടുള്ള ബന്ധത്തിലാണ് മേദ്യരും പാർശ്വരും ഇവരൊക്കെ എഴുന്നേറ്റ് വന്നത്. പ്രാധാന്യമില്ലാതെ കിടന്ന ആ മെഡിറ്ററേനിയൻ കടൽ പ്രദേശങ്ങൾ ഉണർന്നു കഴിഞ്ഞു. അന്ത്യകാലത്ത് ഗൾഫിൻ്റെ പ്രദേശങ്ങളും യൂറോപ്പിൻ്റെ പ്രദേശങ്ങളും എഴുന്നേറ്റ് കഴിഞ്ഞു. കാരണം എന്നാ? വചനത്തിൽ പറഞ്ഞതുപോലെ അവസാന ചരിത്രം വീണ്ടും ഇവിടെ നിന്ന് ഇത് ഉത്ഭവിച്ചു വരണം. ഈ പത്ത് രാജ്യങ്ങളുടെ വാസ്തവത്തിൽ സംഭവങ്ങൾ യൂറോപ്പിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ ഒരു വിധത്തിൽ പറഞ്ഞാൽ സ്ലോ കോസ്മെറ്റിക് സർജറി ഈസ് ഗോയിങ് ഓൺ എന്ന് ആരോ ഒരു ദേവദാസൻ പറഞ്ഞു. ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ പത്ത് കൊമ്പുകൾ വെളിപ്പെടുവാൻ വേണ്ടി ഇന്ന് 15 പേരുള്ള ഒരു ഭരണകൂടം എഴുന്നേറ്റപ്പോൾ എ സ്ലോ കോസ്മെറ്റിക് സർജറി, ഒരു ചെറിയ ഒരു കോസ്മെറ്റിക് സർജറി അവിടെ നടന്നുകൊണ്ടിരിക്കുക. അവസാനം വചനത്തിൽ വെളിപ്പെടുത്തിയ മുഖം പ്രത്യക്ഷപ്പെടാൻ കാര്യങ്ങൾ നടക്കുകയാണെന്നുള്ളത് അവിടെ ദൈവം വെളിപ്പെടുത്തി. ഇനി നമ്മൾ നോക്കിയാൽ ഇനിയുള്ള പ്രവചനം ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സെൻറ്റേർഡ് ഓൺ എ മാൻ, ഒരു മനുഷ്യനിലാണ് അത് കേന്ദ്രീകരിക്കുന്നത്. എട്ടാം വാക്യം നോക്കിയാട്ടെ, എട്ടാം വാക്യം. ആ അതിൽ പത്ത് കൊമ്പുണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ നിന്ന് മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. യെസ്, ഒരു ചെറിയ കൊമ്പ്. ആരാണ് ഈ ചെറിയ കൊമ്പ്? മെഡിറ്ററേനിയൻ കടപ്രദേശത്ത് നിന്ന്, ആ സമുദ്രതീരത്ത് നിന്ന് ഉത്ഭവിച്ചവരുടെ രാജ്യത്തിൻ്റെ മധ്യത്തിൽ നിന്ന് അവസാനം ഒരു ചെറിയ കൊമ്പ് മുളച്ചു വരുന്നു. ഇനിയും തൊട്ട് നമ്മൾ നോക്കിയാൽ ഫ്യൂച്ചർ പ്രൊഫസിയാണ്, അന്തിക്രൂസിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ഹീസ് ദ മോസ്റ്റ് സെൻസേഷണൽ ഫിഗർ ഇൻ പ്രൊഫസി. പ്രവചനത്തിൽ ഏറ്റവും നമ്മളെ ആവേശം കൊള്ളിക്കുന്ന പഠനത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അന്തിക്രിസ്തു. സെൻസേഷണൽ പേഴ്സണാണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും ആക്ഷനും പ്രവചനത്തിൽ പടർന്നു കിടക്കുകയാണ്. നമുക്ക് പെറുക്കിയെടുക്കുമ്പോൾ ദൈവം എന്തിനാണ് ഇത്രത്തോളം വെളിപ്പാട് തന്നെ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. അതുപോലെ ഈ മനുഷ്യനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. ഈ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇതൊരു ചെറിയ കൊമ്പാണ്. പക്ഷെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, സകല ലോകവും അവനെ കണ്ട് അന്തിച്ചു പോകും. എല്ലാ ലോകവും ഈ ചെറിയ കൊമ്പിനെ കണ്ടിട്ട് സകല ലോകവും അവനെ നോക്കി അന്തിച്ചു പോകും. അതിൻ്റെ കാരണം എന്നാ? അതിൻ്റെ കാരണം പറയാം. ഇവൻ്റെ വരവ് എങ്ങനെയാണെന്നറിയാമോ? ഈ ചെറിയ കൊമ്പിൻ്റെ രണ്ട് തെസ്സലോണിയർ എടുത്താട്ടെ, ഒരു ചെറിയ സൂചന. സെക്കൻഡ് തെസ്സലോണിയസ് ചാപ്റ്റർ 2:9. നമുക്കിനി ആ വ്യക്തിയെക്കുറിച്ചുള്ള പഠനമാണ് ഇന്ന് തൊട്ട് നമ്മൾ ആരംഭിക്കുകയാണ്, അന്തിക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനം. നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് ചോദ്യമുണ്ട്, അവൻ എവിടെ നിന്നാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നതെന്നൊക്കെ. ആ സംശയങ്ങൾക്കൊക്കെ ചോദ്യം കിട്ടാൻ പോവുകയാണ്. നോക്കുക, അവനെ കണ്ടിട്ട് സകല ലോകവും അതിശയിക്കും. രണ്ട് തെസ്സലോണിക്കർ 2:9 വായിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മധ്യത്തിൽ ഒരു പ്രത്യേക പദമുണ്ട്, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തോണ്ടാണ്. Who's coming is after the working of Satan. രണ്ട് ദിവസം രണ്ടിന്റെ ഒമ്പതാണ് ഞാൻ വായിച്ചത്. മലയാളത്തിൽ വായിക്കുമ്പോൾ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം. ഇംഗ്ലീഷിൽ വായിച്ചാൽ Who's coming is after the working of Satan എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്നാ? ഈ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ വർക്കിംഗ് ഓഫ് സാത്താൻ. സാത്താന്റെ പ്രവർത്തനം മൂലമാണ് ഇവൻ പ്രത്യക്ഷപ്പെടുന്നത്, ഈ ചെറിയ കൊമ്പ് മുളച്ചു വരുന്നത്. കേട്ടോ, ഈ ചെറിയ കൊമ്പ് മുളച്ചു വരുന്നത് സാത്താന്റെ പ്രവർത്തനം മൂലമാണ്. അതുകൊണ്ട് സകല ലോകവും അവനെ കണ്ട് അതിശയിച്ചു പോകും. എട്ടാം വാക്യത്തിൽ ഒരു ചെറിയ കൊമ്പാണ്. നമുക്കതിൻ്റെ 24 വാക്യം നോക്കാം. അതേ അധ്യായത്തിന്റെ 24 വാക്യം 24. ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാണ്. റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് ഇനിയും ഉത്ഭവിക്കേണ്ട 10 രാജ്യങ്ങളുടെ കുറിച്ചാണ് അവിടെ വായിക്കുന്നത്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും, ഈ ചെറിയ കൊമ്പ് മുളച്ചു വരും. അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. അവൻ മുമ്പിലുള്ളവരോട് വ്യത്യാസമുള്ളവനായിരുന്നു. He shall be diverse from the first and he shall subdue 3 kings. ആ വാക്യം നോക്കിയേ, ആ 24 വാക്യം. അവൻ മുമ്പുള്ളവരോട് വ്യത്യാസമുള്ളവനായി. 7 വാക്യത്തിൽ ചൂണ്ടിക്കാണിച്ചു. 4 സാമ്രാജ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, റോമൻ സാമ്രാജ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ വാക്ക് പറഞ്ഞു ഇല്ലേ, 7 വാക്യത്തിന്റെ അവസാനം. ഇത് വ്യത്യാസമുള്ളതായി, ഇറ്റ് വാസ് ഡൈവേഴ്സ് ഫ്രം അതർ ഇല്ലേ. 7 വാക്യത്തിന്റെ അവസാനം നമ്മൾ വായിക്കുകയുണ്ടായി. മറ്റ് ഭരണകൂടങ്ങളിൽ നിന്ന് റോമൻ ഭരണകൂടം വ്യത്യാസമുള്ളതായിരുന്നു. ഇറ്റ് വാസ് ഡൈവേഴ്സ് ഫ്രം ദ പ്രീവിയസ് 3. മുമ്പുണ്ടായിരുന്ന 3 സാമ്രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഭരണകൂടം. നമ്മൾ ചിന്തിച്ചു, രാജകീയ ഭരണമല്ലേ റോം കാഴ്ചവെച്ച വ്യത്യസ്തമായ ഒരു ഭരണം. ഇറ്റ് വാസ് എ ഡൈവേഴ്സ് തിങ്, ഒരു വ്യത്യസ്തമായ ഒരു ഭരണകൂടമായിരുന്നു, ഒരു റിപ്പബ്ലിക് ഭരണമായിരുന്നു. അതേ പദം ഈ ചെറിയ കൊമ്പിനോടുള്ള ബന്ധത്തിൽ 24 വാക്യത്തിൽ പറഞ്ഞു, അവൻ മുമ്പിലുള്ളവരോട് വ്യത്യസ്തനായി. എന്തിനാ അവൻ മുമ്പുള്ളവരോട് വ്യത്യസ്തനായിരുന്നു എന്ന് പറയുന്നത്? ഹി വാസ് ഡൈവേഴ്സ് ഫ്രം ദ ഫസ്റ്റ് 3. ആദ്യത്തെ 3 ഭരണകൂടങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു നോക്കാൻ, ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് ഗവൺമെന്റ്, ഒരു വിധത്തിലുള്ള ഒരു ഗവൺമെന്റ് ഭരണമാണ്. എംപറേഴ്സ് ഭരിക്കുന്നു, ആ ഭരണകൂടം നടന്നുകൊണ്ടിരിക്കുന്നു. നെബുക്കദ്നേസർ, സൈറസ്, അലക്സാണ്ടർ ഒക്കെ അവരുടെ സാമ്രാജ്യങ്ങൾ ഭരിച്ചു. എന്നാൽ അന്തിക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവം വെളിപ്പെടുത്തി തന്നു, അവൻ മുമ്പിലെത്തുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും. ഹി ഷാൽ ബി ഡൈവേഴ്സ് ഫ്രം ദ ഫസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ, റോമൻ സാമ്രാജ്യത്തെ കുറിച്ച് പഠിച്ചപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കിയ പോലെ, ചെറിയ കൊമ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവന്റെ ഭരണകൂടം മറ്റു വചനത്തിൽ കൂടെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നു, മുമ്പുള്ളവർ കാഴ്ചവെക്കാത്ത വ്യത്യസ്തമായ ഒരു ഭരണകൂടം. എന്താ കാരണം? ഹീ വിൽ ബി അൻ അബ്സല്യൂട്ട് ഡിക്റ്റേറ്റർ. കാരണം ഇവൻ പ്രത്യക്ഷപ്പെടുന്നത് ഒരേകലോക ഗവൺമെന്റിന്റെ ഭരണമാണ്, അത് സാത്താന്റെ പ്രവർത്തനമാണ്. ഒരേകലോക ഗവൺമെന്റിന്റെ ഭരണകൂടം ഇവൻ കാഴ്ചവെക്കും, ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഭരണകൂടം. നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ചെറിയ കൊമ്പ് പ്രത്യക്ഷപ്പെടുവാൻ കാര്യങ്ങൾ ഒരുക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ഈ ഒരു ജനറേഷൻ്റെ ഉള്ളിൽ ലോകത്തിൽ സംഭവിച്ചിരിക്കുന്ന വ്യത്യാസം. ഇന്നും ലോകമൊരു ഏകലോക ഗവൺമെന്റിന് വേണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, സഭ ഒരു ഏകലോക സഭയ്ക്ക് വേണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് തുറയിലെടുത്താലും ഒരു വൺ വേൾഡ് ഗവൺമെന്റ്, വൺ വേൾഡ് ചർച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ വചനത്തെ വെളിപ്പെടുത്തി തന്നു, അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ ഹീ വിൽ ബി ഡൈവേഴ്സ് ഫ്രം അതേഴ്സ്. അവൻ്റെ ഭരണം വ്യത്യസ്തമായൊരു ഭരണമായിരിക്കും. ദൈവം നമുക്ക് വീണ്ടും വെളിപ്പാട് തരുന്നു, എന്താണെന്ന് നോക്കിയാട്ടെ. 8 വാക്യത്തിലേക്ക് കടന്നു വരാം. 8 വാക്യം. 8 വാക്യത്തിൽ നോക്കുമ്പോൾ, അവയുടെ നിന്നൊരു ചെറിയ കൊമ്പ് മുളച്ചുവന്നു, അത് മുമ്പിലുള്ളതിൽ 3 വേരോട് പറഞ്ഞുപോയി. ഇത് കിളുത്തു വന്നപ്പോൾ 3 വേരോട് പറഞ്ഞുപോയി. നമുക്കത് പിന്നീട് ചിന്തിക്കാം. ആ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. ഒരു കൊച്ചുകൊമ്പ്, ആ കൊച്ചുകൊമ്പിന് കണ്ണുമുണ്ട്, വായുമുണ്ട്. അന്തിക്രിസ്തുവിനെ നമുക്ക് വരച്ചു തരികയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, 10 കൊമ്പുകളുടെ ഇടയിൽ നിന്നാണ് ഈ കൊമ്പ് മുളച്ചു വരുന്നത്. ഈ 10 കൊമ്പുകളെ കുറിച്ച് നമ്മൾ 2 അധ്യായത്തിൽ പഠിച്ചപ്പോൾ, ഇരുമ്പും കളിമണ്ണും കൂടെയുള്ള കാൽപാദം, 10 വിരലിൽ നിൽക്കുന്ന കാൽപാദം, അത് ഇരുമ്പും കളിമണ്ണും കൂടെയാണ്. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇരുമ്പും കളിമണ്ണും കൂടെ യോജിക്കുമോ? യോജിക്കത്തില്ല. ഇരുമ്പും കളിമണ്ണും കൂടെ ഒരിക്കലും യോജിക്കത്തില്ല. 2 അധ്യായത്തിന്റെ അവസാനത്തിലെ ഭരണകൂടം ഇരുമ്പും കളിമണ്ണും കൂടെ ചേർന്നുള്ള 10 വിരലുകളുടെ ഭരണമാണ്. ഇരുമ്പും കളിമണ്ണും കൂടെ ഒരിക്കലും ചേരത്തില്ല. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നാക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. അതെപ്പോഴും യോജിക്കാതിരിക്കുന്നു. ഇതാണ് കഴിഞ്ഞ കാല ചരിത്രം യൂറോപ്പിന്റെ പഠിച്ചാൽ ഒരു നീണ്ട ചരിത്രം പഠിക്കാം. നെപ്പോളിയൻ തുടങ്ങി, ഹിറ്റ്ലർ തുടങ്ങി, ഒരുപാട് പേര്, ജർമ്മനിയിലെ ഓട്ടോ തുടങ്ങി, ചാൾമേൻ തുടങ്ങി ഒരുപാട് പേര് യൂറോപ്പിനെ ഒന്നിപ്പിക്കുവാൻ ശ്രമം നടത്തി. എന്നാൽ യൂറോപ്പിനെ ഒന്നിപ്പിക്കുവാൻ തീവ്രമായ ശ്രമം നടന്നിട്ട് യൂറോപ്പ് ഒന്നിക്കുന്നില്ലേ? എന്താ കാരണം? അതിൻ്റെ കാരണം മനസ്സിലാക്കണം. ഇരുമ്പും കളിമണ്ണും കൂടെ ചേരത്തില്ല. ഏറ്റവും അധികം പരസ്പരം വിശ്വാസമില്ലാത്ത കൂട്ടരാണ് യൂറോപ്യൻസ്. അതറിയാമോ, രണ്ടും ലോകമഹായുദ്ധം ഉണ്ടായതും യൂറോപ്പിലാണ്. ഈ യൂറോപ്പ് ഇന്നും ഒന്നിക്കുവാൻ വേണ്ടി ഭയങ്കര തീവ്രശ്രമമാണ്. ഈ തീവ്രശ്രമം നടക്കുന്നെങ്കിലും ഒന്നിക്കുന്നില്ലേ? എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു ചെറിയ കൊമ്പാണ് ഇവരെ യുണൈറ്റ് ചെയ്യാൻ പോകുന്നത്. വെളിപാട് ഉത്സവത്തിൽ അത് മനസ്സിലാക്കി തരുന്നുണ്ട്. നമുക്ക് പിന്നീട് ദൈവം വെച്ചാൽ അത് കുറച്ചുകൂടെ വിശദമായി ചിന്തിക്കാം. വെളിപ്പാട് 17:12, റെവലേഷൻ ചാപ്റ്റർ 17:12, നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവരിതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ചൊരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും. മൃഗത്തോടൊത്താണ്, അന്തിക്രിസ്തുനോടൊത്താണ് അവർക്ക് അധികാരം ഒന്നിച്ച് കിട്ടാൻ പോകുന്നത്. യൂറോപ്പ് യുണൈറ്റ് ചെയ്യുവാൻ പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട് ഇതിനു മുമ്പും. എന്നാൽ വളരെ വ്യക്തമായി പ്രവചനത്തിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു, ഇരുമ്പും കളിമണ്ണും കൂടെ ചേരാതെ കിടക്കുന്ന പോലെ ഇവരെ ചേർക്കുവാൻ കഴിയുന്നില്ലേ? ഇവർ ചേരാൻ പോകുന്നു. ഈ ചെറിയ കൊമ്പ് പുളയ്ക്കുമ്പോൾ മൃഗത്തോടൊത്ത് ഈ 10 കൊമ്പുകൾ ഒരു സമയം ഒന്നിച്ച് ഭരണം നടത്തും. എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയാണ് ഇവരെ യുണൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ മുമ്പേ കോട്ട് ചെയ്തിട്ടുണ്ട്, യൂറോപ്പിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം അതാണ്. യൂറോപ്പിൻ്റെ സ്ഥാപകനായ ഹെൻറി സ്പാങ്ക് പ്രസ്താവിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വി ഡോണ്ട് നീഡ് എനി മോർ കമ്മിറ്റി, വി ഹാവ് ഓൾറെഡി ടു മെനി. വാട്ട് വി വാണ്ട് ഈസ് എ മാൻ ഓഫ് സഫിഷ്യൻറ്റ് സ്റ്റാച്ചർ ഹു കൻ ഹോൾഡ് ഓൾ ദ അലയൻസ് ആൻഡ് ലിഫ്റ്റ് അസ് ഔട്ട് ഓഫ് എക്കണോമിക് മൊറാസസ് ഇൻ ടു വിച്ച് വി ആർ സിങ്കിങ്. ഹെൻറി സ്പാങ്ക് എന്ന് പറയുന്ന യൂറോപ്യൻ യൂണിയൻ സ്ഥാപകൻ ഒരാളായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്കിനി കമ്മിറ്റിയല്ല വേണ്ടത്, ഞങ്ങളെ എല്ലാവരെയും കൂടെ ഒന്നിപ്പിച്ചു നിർത്തുവാനും ഞങ്ങളെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ഉയർത്തുവാനും കഴിയുന്ന ശക്തനായൊരു വ്യക്തിയാണ് വേണ്ടത്. നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ അങ്ങനെ ഒരു ശബ്ദം യൂറോപ്പിൻ്റെ പ്രതലത്തിൽ നിന്ന് വന്നു എന്നുള്ളത്? വചനത്തിൻ്റെ വെളിച്ചത്തിൽ എത്ര കൃത്യമാണ്. യെസ്, ദിസ് മാൻ ഈസ് ഗോയിങ് ടു യുണൈറ്റ് യൂറോപ്പ്. ഈ ചെറിയ കൊമ്പാണ് 10 കൊമ്പുകളെ ഒന്നിപ്പിക്കാൻ പോകുന്നത്. എന്നാൽ ഇവൻ ഒന്നിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ചിലരവനോട് എതിർക്കും. എതിർക്കുമ്പോൾ 3 കൊമ്പുകളെ അവൻ പറിച്ചു കളയും. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ആ 8-ാം വാക്യത്തിൽ വായിച്ചല്ലോ, ബിഫോർ ഹും 3 of the first horns were plucked out of the roots. 3 കൊമ്പുകൾ ഈ ചെറിയ കൊമ്പിന്റെ മുന്നിൽ വേറോടെ പറിഞ്ഞുപോയി. എന്ന് പറഞ്ഞാൽ അവനോട് എതിർക്കുന്ന 3 രാജ്യങ്ങളെ അവൻ തകർത്ത് കളയും, മറിച്ചിട്ട് കളയും. ലോകം ഒരു ഏകലോക ഗവൺമെന്റ് വേണ്ടി ശ്രമിക്കുമ്പോൾ, ഈ മനുഷ്യനാൽ അത് സാധ്യമായി വരുമ്പോൾ, ഹി വിൽ ബി എ വെരി ബിഗ് പവർഫുൾ പേഴ്സൺ, വളരെ വലിയ ശക്തനായ അഗ്രസീവായ ഒരു മനുഷ്യനായിരിക്കും. അവൻ്റെ വെളിപ്പാടുകൾ നമുക്ക് പഠിച്ചാൽ കാണാൻ സാധിക്കും. ഒന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം, അവനോട് എതിർക്കുന്ന 3 രാജ്യങ്ങളെ അവൻ തകർത്ത് കളയും, വേറോടെ പിഴുത് കളയും. അവിടെ ദൈവം വെളിപ്പെടുത്തി ആ കൊമ്പില് കണ്ണുണ്ടായിരുന്നു. Behold, in this horn were eyes like the eyes of a man. ഒരു മനുഷ്യന്റെ കണ്ണുപോലെ അതിന് കണ്ണുണ്ടായിരുന്നു. ബാബിലോൺ സാമ്രാജ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളവിടെ പഠിക്കുകയുണ്ടായി, ആ മൃഗത്തിന് ഒരു മനുഷ്യ ഹൃദയം കൊടുത്തു. ഇവിടെ ഈ കൊമ്പിന് ഒരു മനുഷ്യ കണ്ണുണ്ടായിരുന്നു. നമുക്കറിയാം, കണ്ണ് ഇന്റലിജൻസിനെയാണ് കാണിക്കുന്നത്. കണ്ണ് ഇന്റലിജൻസിനെ കാണിക്കുന്നു. ഡാനിയൽ തന്നെ 8 എടുത്താട്ടെ, ഇവന്റെ ഇന്റലിജൻസ് എവിടെ നിന്നാണ് കാണിച്ചുതരാം. 8:23, ഡാനിയൽ ചാപ്റ്റർ 8:23. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ളൊരു രാജാവ് എഴുന്നേൽക്കും, അവൻ്റെ അധികാരം വലുതായിരിക്കും. മലയാളത്തിൽ വായിക്കുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ളൊരു മനുഷ്യൻ, ഞാൻ ഇംഗ്ലീഷിലോ വാക്യം ഒന്ന് വായിക്കാം. ആൻഡ് ഇൻ ദ ലേറ്റർ ടൈംസ് ഓഫ് ദ കിങ്ഡം When the transgressioner come to the full, a king of fierce countenance and understanding dark sentences shall stand up. Avakyam noyge, a king of fierce countenance and understanding dark sentences shall stand up. Idinte artham enna? A king who can understand dark sentences. Paishajikante vaakkale manasilakkuvan kazhiyunna പൈശാചികന്റെ ശക്തി, തെസ്സലോനിക്കരുടെ വായിച്ചു, ഈസ് കമ്മിങ് ഈസ് ആഫ്റ്റർ ദ വർക്കിംഗ് ഓഫ് സാറ്റൻ. മന്ത്രവാദികളുടെ പുറകെ ഇന്നത്തെ ഫ്യൂച്ചറോളജിസ്റ്റിന്റെ പുറകെ ലോകം ഓടുകയാണ് അല്ലേ? ഏത് പത്രം കണ്ടാലും, ആസിയ കണ്ടാലും സ്റ്റാർ ആദ്യം നോക്കുന്നത്. ഫ്യൂച്ചർ അറിയാൻ വേണ്ടി. ഈ ഫ്യൂച്ചർ പറയുന്നവരൊക്കെ നമ്മൾ മനസ്സിലാക്കണം, കൃത്യമായിട്ട് വേണമെങ്കിൽ പറയും, പക്ഷെ ഇറ്റ് ഈസ് ബൈ ദ പവർ ഓഫ് സേറ്റൻ. സാത്താൻ്റെ ശക്തിയുണ്ട്, അവർക്ക് കൃത്യമായിട്ട് ഒരു പക്ഷേ പറയാൻ സാധിക്കും. തൃശ്ശൂരൊക്കെ ചെന്നാൽ ചാത്തൻ സേവ മഠങ്ങളുണ്ട്, അവർക്ക് പല കാര്യങ്ങൾ സാധിപ്പിച്ചു വരാൻ കഴിയും. നോക്കുക, അന്ത്യകാലമാകുമ്പോൾ ഈ ലോക ചരിത്രത്തിൽ എഴുന്നേറ്റ് വരുന്ന ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നു, എ കിങ് ഓഫ് ഫിയേഴ്സ് കൗണ്ടനൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഡാർക്ക് സെന്റൻസസ് ഷാൽ സ്റ്റാൻഡ്. അന്ത്യകാലത്ത് മനുഷ്യ ചരിത്രത്തിൽ എഴുന്നേറ്റ് വരുന്ന ഈ രാജാവ്, ഹീസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഡാർക്ക് സെന്റൻസസ്, പൈശാചികന്റെ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു രാജാവ്. നമ്മൾ തെസ്സലോനിക്കരത്തിൽ വായിച്ചു, ഈസ് കമ്മിങ് ഈസ് ആഫ്റ്റർ ദ വർക്കിംഗ് ഓഫ് സേറ്റൻ. സാത്താന്റെ പ്രവർത്തനത്തിന് മൂലമാണ് ഇവൻ കടന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ, നോക്കുക, പൈശാചികന്റെ ഇത്രത്തോളം സഹായം ഇവനുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഭയങ്കര വണ്ടേഴ്സോ കാണിക്കും. രണ്ട് ദിവസം രണ്ടിന്റെ മുമ്പ് നമ്മൾ മുമ്പ് എടുത്ത് വായിച്ചതാണ്. ഇവിടെ ഡാനിയലിൽ നമുക്ക് വെളിപ്പെടുത്തി കിട്ടി ആ കൊമ്പില് കണ്ണുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഹിസ് ഇന്റലിജൻസ്. രണ്ട് ദിവസം രണ്ടിന്റെ മുമ്പതില് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തോണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. നോക്കിയേ അവിടെ പറയുന്നത്, നോക്കിയേ, യെസ് വിത്ത് ഓൾ പവർ സയൻസ് ആൻഡ് ലൈങ് വണ്ടേഴ്സ്. With all power, science and lying wonders. അവൻ്റെ വണ്ടേഴ്സ് അത്ഭുതങ്ങളും ഒക്കെ പ്രവർത്തിക്കും. അത്ഭുതത്തിൻ്റെ പുറകെ ലോകം ഓടുമ്പോൾ നമ്മൾ വളരെ ഭയപ്പെട്ടുകൊണ്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്നാ, ഈ വിധത്തിൽ പവർ കിട്ടുമ്പോൾ നോക്കുക, ലോകം ഭയന്ന് കഴിയുമ്പോൾ, ലോകം ഭയന്ന് കഴിയുക, എന്താ ന്യൂക്ലിയർ ഭയം, ടെററിസ്റ്റ് ഭയം, ഈ ലോകത്തിന് മുന്നോട്ട് ഭാവിയില്ലെന്നും സകലവും തകരുകയാണെന്നുള്ള ഭയം മനുഷ്യനെ ഗ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാത്താൻ അവൻ്റെ കഴിവുകളൊക്കെ കൊടുത്ത്, ഈ വലിയ കഴിവുകളൊക്കെ കൊടുത്ത് ശാസ്ത്രജ്ഞന്മാർ മനുഷ്യനെ കൊന്നൊടുക്കുന്ന ആയുധങ്ങൾ ഒരു ഭാഗത്ത് കണ്ടുപിടിക്കുമ്പോൾ, ഒരു മനുഷ്യന് ഡാർക്ക് സെന്റൻസസ് കൊടുത്ത് സാത്താൻ വളരെ ശക്തി കൊടുത്തിട്ട് മനുഷ്യനെ വഞ്ചിക്കുവാൻ ഉതകുന്ന വിധത്തിൽ സമാധാനം കൊടുക്കുവാൻ അവൻ എഴുന്നേറ്റ് വരും. അവൻ എഴുന്നേറ്റ് വരുന്നപ്പോൾ ലോകം അവനെ കണ്ട് അതിശയിക്കുമ്പോൾ പറയുന്ന വാക്ക് വെളിപ്പാട് 13:4, മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ച് മൃഗത്തോട് തുല്യനാർ. And they worship the beast saying, who is able to make war with him? ഇവനോട് യുദ്ധം ചെയ്യുവാൻ ആർക്ക് കഴിയും? ലോകം അതിശയിക്കുകയാണ്. കാരണം എന്നാ? അതിൻ്റെ കാരണം അതിൻ്റെ പുറകിൽ പറയുന്നുണ്ട്. നോക്കിയാട്ടെ രണ്ടാം വാക്യത്തിൻ്റെ അവസാനം, അതിന് മഹാസർപ്പം, അതായത് മഹാസർപ്പം എന്ന് പറയുന്നത് സാത്താനാണ്, തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. സാത്താൻ അവൻ്റെ അധികാരം കൊടുത്തു. സാത്താൻ എന്നാരാണ്? ഈ ലോകത്തിൻ്റെ ദൈവമാണ്, പ്രഭുവാണ്, ഈ സർവ്വലോകത്തിൻ്റെ അധികാരിയാണ്. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പറഞ്ഞു, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെ അങ്ങ് തരാമെന്ന് പറഞ്ഞു. കർത്താവ് അതിനെ നിഷേധിച്ചില്ല, കാരണം അവൻ അധികാരിയാണ്. കർത്താവ് അവനെ വീണ് നമസ്കരിച്ചല്ല അധികാരം മേടിച്ചത്, എന്നാൽ ഇവിടെ ഇവന് വീണ് നമസ്കരിക്കും, സാത്താനെ അവൻ സേവിക്കും. അതുകൊണ്ടാണ് സാത്താൻ തൻ്റെ അധികാരവും സിംഹാസനവും വലിയ ശക്തിയും കൊടുക്കുന്നത്. തൻ്റെ ശക്തി, സിംഹാസനം, അധികാരം കൊടുക്കും. ഇങ്ങനെ പൈശാചികന്റെ അധികാരവും വലിയ സ്ഥാനവും ഇവന് കിട്ടുമ്പോൾ ലോകം തന്നെ പറയും, ഇവനോട് പൊരുതുവാൻ ആർക്ക് കഴിയും? ലോകം മുഴുവൻ വണ്ടറായി മാറും. നമുക്ക് ദാനിയേലിൽ കൂടെ വെളിപ്പെടുത്തി തന്നു, ആ കൊമ്പിന് കണ്ണുണ്ടായിരുന്നു. ഇസ് ഇന്റലിജൻസ്, സാത്താന്റെ ഇന്റലിജൻസ്, ലോകത്തെ കബളിപ്പിക്കുവാൻ കഴിയുന്ന ഇന്റലിജൻസ്. ഈ ഇന്റലിജൻസിന്റെ മറ്റൊരു കാര്യമാണ് എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. എട്ടാം വാക്യത്തിന്റെ അവസാനം, ഈ കൊമ്പിന് മനുഷ്യരുടെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. എ മൗത്ത് സ്പീക്കിംഗ് ഗ്രേറ്റ് തിങ്സ്. വമ്പ് പറയുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എ മൗത്ത് സ്പീക്കിംഗ് ഗ്രേറ്റ് തിങ്സ്, വലിയ കാര്യങ്ങൾ പറയുന്ന വായ്. ഒറേറ്റേഴ്സ്, ഹിറ്റ്ലറിനെയൊക്കെ അറിയാം, ഹിറ്റ്ലറൊക്കെ ഒറേറ്റേഴ്സ് ആയിരുന്നില്ലേ? ഹിറ്റ്ലറൊക്കെ ഒരു വലിയ സമൂഹത്തിന് മുന്നിൽ നിന്ന് പ്രസംഗിച്ചാൽ മസ്മര ശക്തി കൊണ്ട് അവരെ എഴുന്നേൽപ്പിച്ച് കളയും, നിർത്തിക്കളയും. ഒറേറ്റർ ആയിരിക്കും, ഹി വിൽ ബി എ ഗ്രേറ്റ് ഒറേറ്റർ. ഏഴാം അധ്യായത്തിൻ്റെ 11 വാക്യം നോക്കിയാട്ടെ, 7:11, കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം, വോയിസ് ഓഫ് ദ ഗ്രേറ്റ് വേർഡ്സ് വിച്ച് ദ ഹോൺ സ്പോക്ക്. വെളിപ്പാട് 13:5-6 വാക്യം, വെളിപ്പാട് 13:5-6 വാക്യം, വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു, 42 പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു, അത് ദൈവത്തിൻ്റെ നാമത്തെയും അതിൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്ന ദുഷിപ്പാൻ ദൈവദൂഷണത്തനായി വായി തുറന്നു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ, പതിനൊന്നാം വാക്യത്തിൽ വായിച്ചു, കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകൾ, വോയിസ് ഓഫ് ഗ്രേറ്റ് വേർഡ്സ്. ദാനിയേൽ 11:21 വായിക്കട്ടെ. പകരം നിന്ദനായ ഒരുത്തൻ എഴുന്നേൽക്കും, അവന് അവർ രാജ്യത്വവും പദവിയും കൊടുക്കാൻ വിചാരിച്ചതല്ല, എങ്കിലും അവൻ സമാധാന കാലത്ത് വന്ന് ഉപായത്തോടെ രാജ്യത്വം കൈവശമാക്കും. ഹി വിൽ ഒബ്ടെയിൻ ദ കിങ്ഡം ബൈ ഫ്ലാറ്ററീസ്. ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? ഹി വിൽ ഒബ്ടെയിൻ ദ കിങ്ഡം ബൈ ഫ്ലാറ്ററീസ്. വായടിച്ച് വാക്കുകളുടെ പെരുപ്പ് നിമിത്തം അവൻ രാജ്യം കൈവശപ്പെടുത്തും. ലോകം മയങ്ങിപ്പോകും അവൻ്റെ പ്രസംഗത്തിലും. ലോകത്തിൽ അവൻ കൊണ്ടുവരുന്ന സമാധാനവും അവൻ്റെ പുതിയ തന്ത്രങ്ങളും ഒക്കെ കാണുമ്പോൾ ലോകം മുഴുവൻ പറയും, ഇവൻ മതിയെന്ന് പറയും. ഹീ ഷാൽ ഒബ്ടെയിൻ കിങ്ഡം ബൈ ഫ്ലാറ്ററീസ്. അവനിതൊന്നും കൊടുക്കാൻ ഉദ്ദേശമല്ല, പക്ഷെ അവൻ സംസാരിച്ച വാക്കുകളുടെ പെരുപ്പ് നിമിത്തം അവൻ തകർത്ത് കളയും മനുഷ്യനെ. ഹി വിൽ ബി എ ഗ്രേറ്റ് ഒറേറ്റർ. ഭയങ്കര ഇന്റലിജൻസ് ആയിരിക്കും. ആരോ ഒരു ദേവദാസൻ പറഞ്ഞു, ആ കാലത്ത് മനുഷ്യന്റെ സംസാരം അവൻ്റെ കണ്ണിനെ കുറിച്ചായിരിക്കും, അവൻ്റെ വാക്കിനെ കുറിച്ചായിരിക്കും, അവൻ്റെ കഴിവുകളെ കുറിച്ചായിരിക്കും. അങ്ങനെ ഒരു പൊളിറ്റീഷ്യൻ ലോകത്തിൽ എഴുന്നേറ്റ് വന്ന് ലോകരാജ്യങ്ങൾക്ക് സമാധാനവും സമൃദ്ധിയും ഉണ്ടാക്കി കൊടുത്താൽ ഇന്ത്യ തൊട്ട് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും അവനെ അംഗീകരിക്കും. ഇല്ലേ? ലോകത്തിന് എന്താ വേണ്ടത്? സമാധാനം വേണം, ഒരു ഓപ്പൺ മാർക്കറ്റ് വേണം, അമേരിക്കയെ പോലെ തന്നെ സമൃദ്ധി ഇന്ത്യയിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ വേണ്ടെന്ന് പറയുമോ? പട്ടിണി കിടക്കുന്ന ബംഗ്ലാദേശിലും അതുപോലുള്ള രാജ്യങ്ങളിൽ അമേരിക്ക പോലെ സമൃദ്ധി കിട്ടുകയാണ്, സമാധാനം കിട്ടുകയാണെന്ന് പറഞ്ഞാൽ ആ രാജ്യങ്ങൾ വേണ്ടെന്ന് പറയുമോ? വേണമെന്ന് പറയും. അവനോട് എതിർക്കുന്ന മൂന്ന് രാജ്യങ്ങളെ അവൻ വേറോടെ പിഴുതു കളയും. അങ്ങനെയാണ് മൂന്ന് കൊമ്പ് പറഞ്ഞു പോകുന്നത്. അവൻ ലോകചരിത്രത്തിന്റെ അന്ത്യത്തിൽ എഴുന്നേറ്റ് വന്ന് വാസ്തവത്തിൽ ഹീസ് പ്രോമിസിങ് ഓർ ഹി വിൽ മേക്ക് ദിസ് വേൾഡ് ഇൻ ടു എ പാരഡൈസ്. ഈ ലോകത്തെ അവൻ വാസ്തവത്തിൽ ഒരു പാരഡൈസ് ആക്കും. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? വെളിപാട് ദിവസം 6-ാം അധ്യായത്തിൽ എടുക്കണ്ട, നമുക്കറിയാം. കുഞ്ഞാണ് മുദ്രയിൽ നിന്ന് പൊട്ടിച്ചപ്പോൾ ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു. ആ വെള്ളക്കുതിര സമാധാനത്തിന്റെ അടയാളമാണ്. അയൻ ജയിക്കുന്നതിനായി ജയിക്കാനായും പുറപ്പെട്ടു. അവൻ ലോകത്തെ മുഴുവൻ പിടിച്ചെടുക്കുകയാണ്, യുദ്ധം ചെയ്യാതെ. അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, പക്ഷെ അമ്പില്ല. യുദ്ധം ചെയ്യാതെ അവൻ പിടിച്ചെടുക്കും. അവന്റെ വാക്കുകൾ, അവന്റെ വാക്ധോരണി മൂലവും അവന്റെ ഇന്റലിജൻസ് മൂലവും അവൻ ലോകത്തെ പിടിച്ചെടുക്കും. യെസ്, 1 തെസ്സലോനിക്കർ 5:3 ഇങ്ങനെ ലോകം സന്തോഷിച്ചിരിക്കുമ്പോൾ 1 തെസ്സലോനിക്കർ 5:3 അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ന്യൂക്ലിയർ വാറിന്റെ ഭയമില്ല, ടെററിസത്തിന്റെ ഭയമില്ല, എല്ലാം സമാധാനം, എല്ലാവരും സ്വൈര്യമായി സമൃദ്ധിയിലിരിക്കുന്നു. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ പെട്ടെന്ന് നാശം ഭവിക്കും. ഈ വിധത്തിൽ കാര്യങ്ങളെല്ലാം അന്തിക്രിസ്തു എല്ലാം ക്രമീകരിച്ചു വരുമ്പോൾ ഡിസ്ട്രക്ഷൻ വിൽ ബി സഡൻ. പെട്ടെന്നായിരിക്കും, പെട്ടെന്ന് അത് സംഭവിക്കും. എങ്ങനെ സംഭവിക്കും? താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. യുദ്ധങ്ങൾ ആരംഭിക്കുന്നു മാത്രമല്ല, 9-ാം വാക്യത്തിൽ ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ന്യായാസനങ്ങളെ വെച്ചു വയോധനായി ഒരുത്തനിരുന്നു. താഴോട്ട് വഹിച്ചാൽ നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവും അവൻ്റെ വിശുദ്ധന്മാർ രാജ്യത്വം ഏറ്റെടുക്കുന്ന ചിത്രവുമാണ്. അവർ വന്നിട്ട് ഈ ശബ്ദമുണ്ടാക്കിയ ഗ്രേറ്റ് തിങ്സുകൾ പറഞ്ഞ് ലോകത്തെ കവിളിപ്പിച്ച മൃഗത്തെ കൊന്ന് അതിൻ്റെ ഉടനെ നശിപ്പിച്ച തീയിലിട്ട് കളയുന്നു. 11-ാം വാക്യം. നമ്മൾ 2-ാം അധ്യായം പഠിച്ചപ്പോൾ ആ കൈ തൊടാത്തൊരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ബിംബത്തിൻ്റെ പാദത്തിലടിച്ചു. ഇവിടെ ഈ വെളിപ്പാട് കൊടുത്തപ്പോൾ നമ്മൾ വായിക്കുന്നു, ന്യായാസനങ്ങൾ വെച്ച് വയോധികനായി ഒരുത്തനിരുന്നു. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. കാരണം വളരെ മനോഹരമായ കർത്താവിൻ്റെ 2-ാം വരവിൻ്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഇതുവരെ അന്തിക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനത്തിൻ്റെ ആരംഭം ദൈവം കുറിച്ചേരുവാൻ പുരാതനമായ സാമ്രാജ്യങ്ങളുടെ പഠനം കൂടെ തന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരുക്കിക്കൊണ്ടുവന്നിട്ട് ഇന്നത്തെ കാലത്തെ വിലയിരുത്തുവാൻ ഉതകുന്ന വിധത്തിൽ അന്തിക്രിസ്തുവിൻ്റെ വരവിനെ ദൈവം മനസ്സിലാക്കി തന്നു. അസമാധാനം കുടികൊള്ളുന്ന ഒരു ലോകത്തിൽ, സ്വസ്ഥതയില്ലാത്തൊരു ലോകത്തിൽ, ഇളകിമറിയുന്ന ഒരു ലോകത്തിൽ വെളിപാട് ദിവസം 13-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി കാണുന്നു, സമുദ്രത്തിൽ നിന്ന് മൃഗം കയറി വരുന്നു. ദൈവം കൊടുങ്കാറ്റടിപ്പിച്ച് ലോകത്തെ ഇളക്കുമ്പോൾ അതിൽ നിന്ന് മൃഗം കയറി വരും. ലോകത്തിൽ അസ്വസ്ഥത വർദ്ധിക്കും, യുദ്ധങ്ങൾ വർദ്ധിക്കും, വളരെ പ്രശ്നങ്ങൾ വർദ്ധിക്കും, ക്ഷാമങ്ങളൊക്കെ വർദ്ധിക്കും. ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരമില്ലാതെ വരുമ്പോൾ ലോകത്തിന് വാഗ്ധോരണിയോട് പ്രസംഗിക്കുന്ന, ലോകത്തെ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുന്ന ഡാർക്ക് ഇന്റലിജൻസ് ഉള്ള, അതായത് സാത്താന്റെ ശക്തിയുള്ള ഒരു മനുഷ്യൻ, വലിയൊരു മനുഷ്യൻ ഹിറ്റ്ലറും മറ്റും അവൻ്റെ മുന്നിൽ വെറും കൊച്ചുകുട്ടികളെ പോലെ ആയിപ്പോകും. അവൻ്റെ പ്രസംഗത്തിൻ്റെ വൈഭവത്തിൻ്റെ മുന്നിൽ, അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ മുന്നിൽ ലോകം മുഴുവൻ അടിയറ പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ, ലോകം മുഴുവൻ എന്തൊരു സ്വച്ഛാധിപതിയെ അംഗീകരിപ്പാൻ, ഒരു ഏകലോക ഗവൺമെന്റിന്റെ ഭരണകൂടത്തെ അംഗീകരിപ്പാൻ തക്കവണ്ണം ഉതകുന്ന വിധത്തിൽ പാകമായിക്കൊണ്ടിരിക്കുന്നു. വേൾഡ് ഈസ് ഗെറ്റിംഗ് റെഡി. നമുക്ക് ദൈവം ഇത് വെളിപ്പെടുത്തി തന്നത് മറ്റൊരു സത്യം കൂടെ മനസ്സിലാക്കാനാണ്. നാം വന്നെത്തിയ കാലഘട്ടത്തെ, ഈ ജാതീയ ഭരണകൂടത്തെ വെളിപ്പെടുത്തി നാം വന്നെത്തിയ അന്ത്യകാലത്തിൻ്റെ സംഭവങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. നമുക്ക് ശ്രദ്ധയോടുകൂടെ ഇരിക്കാം. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാത്തവർ, അതായത് സഭ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കണ്ണിമയ്ക്കുന്നിടയിൽ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ഈ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടാൽ ഇന്ന് സുവിശേഷം കേട്ടിട്ടുള്ളവർ അവനിൽ വിശ്വസിച്ചു പോകും. ഇന്ന് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടാത്ത മനുഷ്യർ, ഇവിടെ അവശേഷിക്കുന്നവർ അവനിൽ വിശ്വസിച്ചു പോകും. കാരണം വ്യാജമായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ സാത്താന്റെ സകല വ്യാപാര ശക്തിയോടും, ഇറ്റ് ഈസ് ബൈ ദ വാക്കിംഗ് ഓഫ് സേറ്റൻ, ഡാർക്ക് സെന്റൻസസ് നോക്കുക, ഇതെല്ലാം കൊണ്ട് വെളിപ്പെടുമ്പോൾ മനുഷ്യൻ അതിൻ്റെ പുറകെ പോകും. അങ്ങനെ പോയാൽ നിത്യനരകത്തിൽ അവർ മാറ്റപ്പെടും. ഇന്ന് രക്ഷിക്കപ്പെടാനായിട്ട് ഏറ്റവും നല്ല സന്ദർഭമാണ്. മാത്രമല്ല, നമ്മൾ എത്തിയ ദിവസങ്ങളെ വാസ്തവത്തിൽ വിലയിരുത്തി മനസ്സിലാക്കുവാൻ ഉതകുന്ന വിധത്തിൽ ലോകം അസ്വസ്ഥ കൊണ്ട് നിറയുമ്പോൾ, ഒരു ഏകലോക ഗവൺമെന്റിന്റെ ശബ്ദം ലോകത്തിൽ ആഗോളം ഉയരുമ്പോൾ, ഇത് അന്തിക്രിസ്തുവിന്റെ വരവിന് വേണ്ടിയുള്ള അവസാന ശബ്ദമാണെന്നുള്ളത് മറക്കാതെ നമ്മളെ തന്നെ വിശുദ്ധിയിൽ തികച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്താം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.